بسم الله الرحمن الرحيم فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സൂറത്തുൽ ഫജറിലെ 14 ആയത്തുകളാണ് വിശദീകരിച്ചത്. വൽ ഫജ്ർ വലയാലിൻ അഷ് വശ്ശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദിൻ ഇറമ ദാതിൽ ഇമാദി ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമുദ അല്ലദീന ജാബു സഖ്റ ബിൽ വാദ് വഫിർഔന ദിൽ ഔതാദ് الذين طغوا في البلاد فاكثروا فيها الفساد فصب عليهم ربك صوت عذاب ان ربك لبالمرصاد من الشديه تعالى نيند تدرچا فاما الانسان اذا ما ابتلاه ربه فاكرمه ونعمه فيقول ربي اكرمن واما اذا ما ابتلاه فقدر عليه رزقه فيقول ربي اهانا كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتاكلون التراث اكلا لما وتحبون المال حبا جما അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിലെ 5 പ്രാപഞ്ചിക വസ്തുതകളെ കൊണ്ട് സത്യം ചെയ്ത് അന്ന് നമ്മൾ തുടക്കത്തിൽ ഫജ്ർ ലയാലിൻ അഷർ ഷഫ്അ വത്ർ പിന്നെ വല്ലൈൽ ഇദാ യസ്രി ഈ സത്യങ്ങൾ നിർവഹിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ബുദ്ധിയുള്ളവർക്ക് സത്യമില്ലേ എന്ന് ചോദിച്ച് അള്ളാഹുവിൽ നിന്നുള്ള വൃത്താന്തങ്ങളെയും അതേപോലെ തന്നെ വിശ്വാസങ്ങളെയും ഒക്കെ കളവാക്കിയ ജനസമൂഹങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ഉണർത്തിയത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഇന്ന റബ്ബക് തീർച്ചയായും നിന്റെ റബ്ബ് ലബിൽ മിർസാദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ മിർസാദിലാണെന്ന് പറഞ്ഞാൽ നിരീക്ഷണത്തിലാണ്, നിരീക്ഷണ സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിരീക്ഷണം സദാ അള്ളാഹു സിംഹാസനസ്ഥനായി സിംഹാസനത്തിന് ഉപരിയിൽ ആകാശങ്ങൾക്ക് മീത ഉപവിഷ്ടനാണെങ്കിലും അള്ളാഹുവിന്റെ നിരീക്ഷണം സദാ നമുക്ക് നേരെയുണ്ട്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആ നിരീക്ഷണം അള്ളാഹുവിൽ നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകരെ വീക്ഷിച്ചു, നിരീക്ഷിച്ചു, നിഷേധികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനാൽ പിടികൂടി. അക്കാര്യം ഉണർത്തിയതിനു ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ത്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അന്നത്തേക്ക് മാത്രമുള്ള ഒരു സംഗതിയല്ല, പിന്നെയോ അള്ളാഹു സദാ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നേരെ നന്ദികേടിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്നവർ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഭയക്കേണ്ടതുണ്ട്. പൂർവ്വകാലത്ത് കുറെ മാതൃകകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് മനുഷ്യന്മാർ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഭയക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്കുള്ള നിഷേധ സ്വഭാവം അതേപോലെ നന്ദികേടിന്റെ സ്വഭാവം അതിന്റെ ചില വിഷയങ്ങളാണ് ഇവിടെ ഇനി തുടർത്തി പറയുന്നത്. ഒന്ന്, ഇവിടെ അള്ളാഹു പറയുന്നു ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ എന്താ ഫഅമ്മൽ ഇൻസാൻ, അമ്മ എന്നുണ്ടെങ്കിൽ അതിനിപ്പോ വ്യാകരണത്തിൽ തഫ്സീല് ഷർത്തിയ തഫ്സീലിയ എന്നൊക്കെ പറയും. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല രണ്ട് തരം മനുഷ്യന്മാരെ വിശദീകരിക്കുകയാണ്. അതാണ് ഈ അമ്മ എന്ന പ്രയോഗത്തിന്റെ ധർമ്മം. നമ്മളിപ്പോ അതിന് മലയാളത്തില് എന്നാൽ എന്നൊക്കെ പറയില്ലേ, എന്നാൽ എന്നിട്ട് പിന്നെ പിന്നെ വിശദീകരണമാണ്. ഈഫ അതും വ്യാകരണത്തിൽ തഫ്രിയോവിന്റെ ഫ എന്ന് പറയുന്നു. പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇതുവരെ സത്യങ്ങളും കുറെ ജനസമൂഹങ്ങളെ കുറിച്ചും അവർക്ക് സുരക്ഷയെ കുറിച്ചും പറഞ്ഞു, പെട്ടെന്ന് വേറൊരു വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോ പിന്നെ ഈ ഫ നിർവഹിക്കുന്ന ധർമ്മം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ശേഷം പറയാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞതിനോട് ഒരു ബന്ധമുണ്ട്. കോർവയിൽ അത് പ്രത്യക്ഷത്തിൽ വായിക്കാൻ കഴിയുന്നില്ലെങ്കിലും എന്നിട്ട് ആശയത്തിൽ ബന്ധമുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് ഫ ഈ ഫ. ഏതായാലും ഫമ്മൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ, മനുഷ്യൻ. ഇദാ മബ്തലാഹു റബ്ബുഹു, ദാ ഇദാ മബ്തലാഹു, ഇദാ എന്ന് പറഞ്ഞാൽ ആയാൽ, ഇബ്തലാ എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു, ഇബ്തലാഹു അവനെ പരീക്ഷിച്ചു, റബ്ബുഹു അവന്റെ റബ്ബ്. അപ്പൊ ഇദാ മബ്തലാഹു റബ്ബുഹു എന്നാണ്. ഈ മാ ഇല്ലാതെ തന്നെ ഇദാ ഇബ്തലാഹു അവനെ പരീക്ഷിച്ചാൽ, റബ്ബുഹു അവന്റെ റബ്ബ്, ഇബ്തല എന്നാണ് പരീക്ഷിച്ചു, ഇബ്തല പരീക്ഷിച്ചു. വൈദ് ഇബ്തല ഇബ്രാഹിം റബ്ബുഹു, ഇബ്രാഹിം നബി റബ്ബ് പരീക്ഷിച്ചപ്പോൾ, ഇബ്തല എന്നാണ് പരീക്ഷിച്ചു, ഇബ്തലാഹു അവനെ പരീക്ഷിച്ചു, റബ്ബുഹു അവന്റെ റബ്ബ്. ഇവിടെ മാ വന്നത് അത് സായിദത്താണ്, ഈ ആശയത്തെ ബലപ്പെടുത്തിയാണ്, ആശയത്തെ ബലപ്പെടുത്താൻ. മനുഷ്യനെ തന്റെ റബ്ബ് പരീക്ഷിച്ചാൽ, പരീക്ഷിച്ചാൽ അതെന്തിനാണ് ഈ മാ അവിടെ വന്നത് എന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കാം. പരീക്ഷിച്ചാൽ ഫഅക്രമഹു, ആ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് അക്രമഹു അവനെ എന്താ അള്ളാഹു ആദരിച്ചു, റബ്ബ് ആദരിച്ചു. വനഅമഹു, ആ ആദരവിനെ ഗംഭീരമാക്കി, ഗംഭീരമാക്കി അനുഗ്രഹിച്ചു, ന്യാമത്ത് നൽകി. ഇക്രാം എന്നാല് ആദരവ് നൽകി. ഇവിടെ ഇക്രാം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ പിന്നെ സ്ഥാനം, അതേപോലെ തന്നെ മാല് സമ്പത്ത്, മനസ്സിലെ, അതേപോലെ മുൽക്ക് ആധിപത്യം, സുൽത്താൻ, ഇതൊക്കെയാണ് ഉദ്ദേശം. പിന്നെ ജാഹ് എന്ന പദവി, സ്ഥാനം, മുൽക്ക് എന്ന ആധിപത്യം, മാൽ എന്ന സമ്പത്ത്, ഇവകളിലൂടെ ആദരിക്കുക, അതാണ് ഇക്രാം. വനഅമഹു, അവന് നിഅമത്ത് നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആദരവിനെ അള്ളാഹു സുബ്ഹാനഹു വതാല വിശാലമാക്കി, വിശാലമാക്കി നന്നായിട്ട് കൊടുത്തു എന്നർത്ഥം. അപ്പോ ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു, മനുഷ്യൻ അവന്റെ റബ്ബ് അവനെ പരീക്ഷിച്ചാൽ, ഫഅക്രമഹു, അങ്ങനെ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് അവന് അള്ളാഹു സുബ്ഹാനഹു വതാല ഇക്രാമ് നൽകി. ഇക്രാമ് നൽകി എന്നിട്ടുണ്ടെങ്കിൽ സ്ഥാനം, സമ്പത്ത്, അധികാരം, ഇതൊക്കെ നൽകി. വനഅമഹു, നഅമഹു എന്നാണ് എന്താ, അവന് നിഅമത്തേകി എന്നാണ്, നിഅമത്തേകി എന്നാണ്. നിഅമത്തേകി എന്നിട്ടുണ്ടെങ്കിൽ നൽകപ്പെട്ട ഈ ആദരവുണ്ടല്ലോ, ഈ അത് അള്ളാഹു സുബ്ഹാനഹു വതാല വിശാലമായി നൽകി, നന്നായി നൽകി. അങ്ങനെ നൽകുകയും ചെയ്താൽ ഫയഖൂൽ, ഫയഖൂൽ അങ്ങനെ ചെയ്താൽ, ഫ അപ്പോൾ യഖൂൽ ആ മനുഷ്യൻ പറയും, റബ്ബി എന്റെ റബ്ബ്, അക്രമനി എന്നെ ആദരിച്ചിരിക്കുന്നു, റബ്ബി അക്രമനി എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു. റബ്ബി അക്രമൻ എന്നാണ്, പക്ഷെ അക്രമനി എന്നാണ്, അക്രമനി എന്നെ ആദരിച്ചിരിക്കുന്നു. അവിടെ യാ പറഞ്ഞിട്ടില്ല, ഈ നൂൻ നൂനുൽ വിഖായ എന്നാ പറയും, അതിനുശേഷം ചെയ്യാണ്ട് പക്ഷേ യാ പറഞ്ഞില്ല, അങ്ങനെ പ്രയോഗിക്കും. നൂന് കസറ കൊടുത്ത് അതവിടെ യാ കളയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനുള്ള അടയാളം കൂടിയാണ്. അപ്പോ മനുഷ്യനെ റബ്ബ് ആദരിക്കുകയും, അല്ല റബ്ബ് ആദരിക്കുകയും ആദരവ് വിശാലമാക്കുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കുകയായാൽ മനുഷ്യർ പറയും, റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു. അടുത്തത് വഅമ്മ ഇദാ മബ്തലാഹു ഫഖദർ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. വഅമ്മ എന്നാൽ ഇദാ മബ്തലാഹു, ഇദാം അബ്തലാഹു എന്നാൽ അതേപോലെ തന്നെ ഇദാം അബ്തലാഹു റബ്ബുഹു, അവന്റെ റബ്ബ് അവനെ പരീക്ഷിച്ചാൽ. ഇബ്തലാഹു അവനെ പരീക്ഷിച്ചു, ഇദാ ഇബ്തലാഹു അവനെ പരീക്ഷിച്ചാൽ. എന്റെ ഇടയിൽ ഇമാ വന്നു ഇവിടെ.
ഫഖദറ അലൈഹി റിസ്ഖഹു, ഫഖദറ അലൈഹി,
അങ്ങനെ ഫ എന്നാണ് അങ്ങനെ ഈ പരീക്ഷിച്ചിട്ട് ആ പരീക്ഷണത്തിന്റെ ഭാഗമായി ഫഉൽ ഫസീഹ.
ഖദറ അലൈഹി, ഖദറ അലൈഹി എന്നാണ് വയ്യഖ അലൈഹി, അവന് ഇടുസാക്കി.
ഖദറ അലൈഹി, ഖദറ അലൈഹി എന്നാണ് അവന് ഇടുസാക്കി, അവന് വയ്യഖ ഇടുസാക്കി.
എന്ത് റിസ്ഖഹു, അവന്റെ ഉപജീവനം, റിസ്ഖ അവന്റെ റിസ്ഖിനെ ഇടുസാക്കി.
അപ്പോ അമ്മ ഇദാമ ഇദാമ അബ്തല, മനുഷ്യനെ തന്റെ റബ്ബ് പരീക്ഷിച്ചാൽ.
ഫഖദർ അലൈഹി റിസ്ഖഹു, അവൻ അവന്റെ റിസ്ക് ഇടുസാക്കി കൊണ്ട് പരീക്ഷിച്ചാൽ.
ഫയഖൂൽ, അപ്പോൾ മനുഷ്യൻ പറയും, റബ്ബി എന്റെ റബ്ബ്, അഹാനനി, അഹാനനി, അഹാന എന്നാല് അഹാന എന്നാല് പിന്നെ അപമാനിച്ചു, നിന്ദിച്ചു, അപമാനിച്ചു, അഹാന. അതാണ് ക്രിയ. പിന്നെ അഹാനനി എന്നാണ്, അഹാനനി. എന്നെ അപമാനിച്ചു, നിന്ദിച്ചു. അപ്പോൾ മനുഷ്യൻ പറയും, എന്റെ റബ്ബെന്നെ നിന്ദിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ ഇവിടെ ഈ തുടർച്ചയിൽ, ആയത്തിന്റെ തുടർച്ചയിൽ അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചവർക്ക് എന്ത് ചരിത്രത്തിൽ എന്നുള്ളതല്ല പറഞ്ഞ്. ആരെക്കുറിച്ച് പറഞ്ഞു? ആദിനെ കുറിച്ച് പറഞ്ഞു, സമൂദിനെ കുറിച്ച് പറഞ്ഞു, ഫിറാവിനെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ നന്ദി കേടിന് സമ്മാനം വാങ്ങി ചരിത്രത്തിൽ കഴിഞ്ഞു പോയ ആളുകളാണ്, മനസ്സിലായല്ലേ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദി കേടിന്റെ ആളുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷേ നന്ദി കേടിന്റെ വേറൊരു മുഖം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയാണ്. അതെന്തിനാ ഈ പറയണത്? പറയണത് ആളുകൾ പഠിച്ചവനെ സൂക്ഷിക്കേണ്ടതിന്റെ അത്തരം വർത്തമാനങ്ങൾ പറയുമ്പോൾ എന്നുള്ളത് പിന്നെ അറിയിക്കാനാണ്. എന്താ മനുഷ്യന്റെ പ്രത്യേകത? അതാണ് പറയുന്നത്, മനുഷ്യൻ റബ്ബ് അവനെ പരീക്ഷിച്ചാൽ. എങ്ങനെ പരീക്ഷിച്ചാൽ? സമ്പത്ത്, സ്ഥാനം, അധികാരം ഇവകളെ കൊണ്ടൊക്കെ പരീക്ഷിച്ചാൽ അല്ലേ. സ്ഥാനം എന്ന് പറയുമ്പോൾ വെറും മനസ്സിലായി, ഇനിയിപ്പോ ഇൽമൊക്കെ അതിൽ പെടും, അറിവ്. അതേപോലെ തന്നെ പേര്, അതൊക്കെ ഈ ജാഹിലിപ്പെട്ട് ജാഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് പേരും പേരും പ്രശസ്തി, മനസ്സിലെ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകി, അങ്ങനെ അവനെ ആദരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ആദരവിനെ വിശാലാക്കി, നന്നായിട്ട് കൊടുത്ത്, നന്നായി കൊടുത്ത്. അതൊക്കെ നൽകിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ പരീക്ഷിച്ചാൽ, ഫയഖൂലു റബ്ബി അക്രമൻ, മനുഷ്യൻ എന്താ പറയുന്നത്? റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്നാണ്. ആദരിച്ചിരിക്കുന്നു എന്ന് മനുഷ്യൻ പറയുന്നത് അള്ളാഹ്ക്ക് സമ്മതിച്ചു കൊടുക്കണല്ല, പിന്നെയോ ഞാൻ യോഗ്യനായതുകൊണ്ട് അള്ളാഹു എനിക്ക് തന്നാണെന്നാണ്. അതാണ് റബ്ബി അക്രമനി, റബ്ബെന്നെ ആദരിച്ചിരിക്കുന്നു, ഞാൻ അതിന് അർഹനാണ് എന്നാണ്. ആ നിലക്കാണ്. അല്ലാതെ റബ്ബെനിക്ക് തന്നതാണ്, ഞാൻ അവനോട് നന്ദിയുള്ളവനാകേണ്ടതാണ്, പഠിച്ചവൻ തന്നതിൽ ഞാൻ അവന് വഴിപ്പെടേണ്ടതാണ് എന്ന അർത്ഥത്തിലല്ല, അപ്പൊ പ്രശ്നമല്ല. അതേസമയം ഇത് റബ്ബ് അനുഗ്രഹിച്ചു, ആ അനുഗ്രഹത്തിന് ഞാൻ യോഗ്യനാണ് എന്ന നിലയ്ക്ക് ഗർവിന്റെ വർത്താനാണ്, ഗർവിന്റെ വർത്താനാണ്. അതില്ല എങ്കിൽ ഇപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഹാദ മിൻ ഫദ്ലി റബ്ബി ലീ യബ്ലുവനി അ അഷ്കുർ അം അക്ഫുർ, ഹാദ മിൻ ഫദ്ലി റബ്ബി, ഇതിന്റെ റബ്ബിന്റെ ഔദാര്യം. അതെന്തിനാ തന്നത്? ലീ യബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ അഷ്കുർ, ഞാൻ നന്ദി കാണിക്കുമോ, അതല്ല ഞാൻ അക്ഫർ, നന്ദികേട് കാണിക്കുമോ, ഞാൻ നന്ദികേട്. അപ്പൊ ഞാൻ നന്ദി കാണിക്കുമോ, നന്ദികേട് കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് റബ്ബ് നൽകിയ ഔദാര്യമാണ് എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള ആദരവ് കൈപ്പറ്റിയപ്പോൾ പറഞ്ഞത്. അങ്ങനെയുള്ള വർത്താനല്ല ഇതെന്താണ്?
ഇത് ഖാറൂന്റെ വർത്താനം പോലെയാണ്. ഖാറൂൻ എന്താ പറഞ്ഞു? ഖാറൂൻ അള്ളാഹു സുബ്ഹാനഹു വതാല ധാരാളമായിട്ട് നൽകി, ധാരാളം നൽകി. ശക്തന്മാരായ ആളുകൾക്ക് ഭാരമാകുമാറ് അവന്റെ ഖജനാവുകൾക്ക് താക്കോലുകൾ ഉണ്ടായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ആ ഖജനാവിലെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. അത്രമാത്രം പിന്നെ സ്വത്തുക്കൾ, പിന്നെ അമ്പരചുംബിയായ വീട്, ഇതൊക്കെ ആയിരുന്നു ഖാറൂന്. അപ്പൊ ഖാറൂൻ എന്താ പറഞ്ഞത്? ഖാറൂൻ പറഞ്ഞത് ഊത്തീതുഹു അലാ ഇൽമിൻ ഇന്ദി, എനിക്ക് അറിവിൽ എനിക്ക് നൽകപ്പെട്ടതാണ് എന്നാണ്. ഇത് എനിക്ക് തരില്ലാതെ ഒരു നിർവാഹമല്ല എന്നുള്ള അർത്ഥത്തിൽ, ഇതിന്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ്, നേടിയെടുത്തതാണ്, അഭ്യസ്ത വിദ്യനായതുകൊണ്ട് എനിക്ക് സമ്പാദ്യമായി ലഭിച്ചതാണെന്ന രീതിയിൽ ഗർവിന്റെ വർത്തമാനമാണ് ആര് പറഞ്ഞത്? ഖാറൂൻ പറഞ്ഞത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു സംസാരമാണ് പലപ്പോഴും മനുഷ്യന്മാർക്ക്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്തുന്നത്. ഫയഖൂലു റബ്ബി അക്രമൻ, റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു, ഞാനതിന് ആളായതുകൊണ്ട്. ഇനി മനുഷ്യൻ അമ്മാതല, എന്നാൽ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതാല പരീക്ഷിച്ചു. ഫഖദറ അലി, ആ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല എന്തായി? കുടുസാക്കി, റിസ്ഖുഹു അവന്റെ അന്നം, ഉപജീവനം. ഫയഖൂൽ, അപ്പൊ അവൻ പറയും, റബ്ബി അഹാനൻ, റബ്ബെന്നെ അപമാനിച്ചിരിക്കുന്നു, അവർക്കൊക്കെ കൊടുത്ത്, ഇവർക്കൊക്കെ കൊടുത്ത് പറിച്ചവൻ എന്നെ മാത്രം കണ്ടില്ല. അതാണ് എന്നെ മാത്രം പറിച്ചവന് കാണില്ല. പണ്ട് കവിതയിൽ പറഞ്ഞില്ലേ, കണ്ണു തുറക്കാത്ത ദൈവങ്ങൾ എന്ന മാതിരി ഒരു പിന്നെ അത് ശിർക്കൻ ആള് പറഞ്ഞാണ്. അതേസമയം അള്ളാഹുവിനെ നോക്കിയിട്ട് തന്നെ പലർക്കും എന്തുണ്ട്, ആ രീതിയിൽ വർത്തകുന്നുണ്ട്. അള്ളാഹു നമ്മളെ മാത്രം കാണില്ല, അല്ലെങ്കിൽ പറിച്ചവൻ എന്നെ മാത്രം കാണില്ല എന്ന രീതിയിൽ പറയും. റബ്ബെന്നെ അനാദരിച്ചിരിക്കുന്നു. ഇവിടെ നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതാല ഉപജീവനം വിശാലമാക്കുന്നുവെങ്കിൽ, ആദരവ് വേകുന്നുവെങ്കിൽ, അത് സമ്പത്ത് കൊണ്ടാകട്ടെ, സ്ഥാനമാനങ്ങൾ കൊണ്ടാകട്ടെ, വിജ്ഞാനം കൊണ്ടാകട്ടെ, എന്താകട്ടെ, അതെന്താണ്? അത് പരീക്ഷണമാണ്. ഉപജീവനം അള്ളാഹു സുബ്ഹാനഹു വതാല ഇഡ്സാക്കുന്നുവെങ്കിൽ അതും എന്തുതന്നെയാണ്? പരീക്ഷണം തന്നെയാണ്. മനസ്സിലല്ലേ? അള്ളാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, ഇന്നമ അംവാലുക്കും ഔലാദുക്കും, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തുക്കളും അത് ഫിത്നത്തുൻ, ഫിത്ന മാത്രമാണ്, പരീക്ഷണം മാത്രമാണ് എന്ന്. മനസ്സിലായ? അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ വലനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഷർറു കൊണ്ടും ഖൈറു കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഷർറു കൊണ്ടും പരീക്ഷിക്കും, ഖൈറു കൊണ്ടും പരീക്ഷിക്കും. അപ്പോ ഉപജീവനം കുടിസാകുക എന്നുള്ളത് ഷർറാണ്, മനസ്സിലല്ലേ? ഇവകൾ കൊണ്ട് ആദരിക്കുക എന്നുള്ളത് ഖൈറാണ്. രണ്ടും എന്താണ്? പരീക്ഷണം. പരീക്ഷണം മാത്രമാണ് എന്നറിയിക്കാനാണ് ഇവിടെ ഇമ്മ കണ്ട. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, മനുഷ്യനെ അള്ളാഹു ആദരിച്ചുകൊണ്ട് പരീക്ഷിച്ചു, ഉപജീവനം ഇടുസാക്കിക്കൊണ്ട് പരീക്ഷിച്ചു. ഇതാ ഇബ്തലാഹു റബ്ബു, റബ്ബ് അവനെ പരീക്ഷിച്ചാൽ, മനസ്സിലെ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ അർത്ഥമായി. പക്ഷെ ഇവിടെ ഒരു മാ ഇടയിൽ വന്നു, അന്നിനാ ഇത് പരീക്ഷണം മാത്രമാണെന്ന് അറിയിക്കാനാണ്, പരീക്ഷണം മാത്രമാണ് എന്നുള്ളത് അറിയിക്കാനാണ്. അപ്പൊ എന്ത് വേണം? രണ്ടായാലും അള്ളാഹിനെ കുറിച്ച് സൽവിചാരമാണ് വേണ്ടത്, അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരമാണ് വേണ്ടത്. മനസ്സിലായി? അള്ളാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് എന്താണ് സൽവിചാരം വേണ്ടത്? ഇത് അതാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉദാഹരണം. ഇത് റബ്ബിന്റെ ഔദാര്യമാണ്, റബ്ബ് ഇതുകൊണ്ട് എന്നെ പരീക്ഷിക്കുകയാണ്, ഞാൻ നന്ദി കാണിക്കുമോ, ഞാൻ നിന്ന കാണിക്കുമോ, അതിന് നന്ദികേട് കാണിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി. അതാണ് അനുഗ്രഹം കിട്ടുമ്പോൾ പറയേണ്ടത്. ഇനി ഉപജീവനം തടസ്സമായിട്ടുണ്ടെങ്കിൽ, കുടിസായിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? ഇതും റബ്ബിന്റെ പരീക്ഷണം. ഞാൻ ക്ഷമിക്കുമോ, ഞാൻ സഹിക്കുമോ എന്നുള്ളത്, ഇത് തരണം ചെയ്യുമോ, എങ്ങനെ തരണം ചെയ്യും, ഇത് പരീക്ഷിക്കാൻ റബ്ബിന്റെ ഒരു പരീക്ഷണമാണ്. എനിക്ക് ഉപജീവനം കുടിസായത് എന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, അതിനെ വായിക്കേണ്ടത്. അതിനെന്താ വേണ്ടത്? അതിന് വേണ്ടത് ഒരു വിശ്വാസിക്ക് ഈ ഒരു അഡ്രസ്സാണ്. എന്താ ഹുസ്നുബ്ബൻ, ഹുസ്നുബ്ബൻ ആണെന്ന് സൽവിചാരം. ആരുമായി? അള്ളാഹുമായി. അള്ളാഹുമായിട്ടുള്ള സൽവിചാരം. ഇപ്പോഴും പഠിച്ചവനെ കുറിച്ച് നമുക്ക് എന്താ വേണ്ടത്? സൽവിചാരം വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ലാ തമൂതുന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ബന്ന ബില്ലാ,
നിങ്ങളിലൊരാളും മരിക്കാൻ ഇടവരരുത്. അള്ളാഹിനെ കുറിച്ച് സൽവിചാരം വെച്ച് പുലർത്താതെ, അള്ളാഹു സുബ്ഹാന വതാലയെ കുറിച്ച് സൽവിചാരം വെച്ച് പുലർത്തിക്കൊണ്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരിക്കാൻ ഇടവരരുത് എന്നാണ്. അള്ളാഹിനെ കുറിച്ച് മോശം വിചാരം വെച്ചാൽ എന്താ? ആ പിന്നെ കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞില്ലേ, യദുന്നൂനബില്ല അവർ അള്ളാഹുവിനെ കുറിച്ച് വെച്ച് പുലർത്തുന്നു എന്ത് ബന്നസൗ ദുർവിചാരം, അള്ളാഹിനെ കുറിച്ച് ദുർവിചാരം. അത് പാടുള്ളതല്ല. അള്ളാഹിനെ കുറിച്ച് ഏതൊരു സന്ദർഭത്തിലും സൽവിചാരം വേണ്ട, സൽവിചാരം. ഒരു വ്യക്തി പിന്നെ മരണാസന്നനായിട്ട് കിടക്കുക, മരണാസന്നനായിട്ട് കിടക്കുക. അപ്പോൾ ഉമ്മ വന്ന്, അയാളുടെ ഉമ്മ വന്ന്, അപ്പോൾ മരിക്കാൻ കിടക്കുന്ന മകനെ കാണുമ്പോൾ ഉമ്മക്ക് വലിയ പ്രയാസവും വേദന. അപ്പോൾ ഉമ്മ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ഈ പിന്നെ സക്രാത്തിനോടടുത്ത് വ്യക്തി ഉമ്മനോട് ചോദിക്കുകയാണ്, ഉമ്മ ഞാൻ മരിച്ചിട്ട് എന്റെ വിചാരണ നിങ്ങളാണ് നടത്തുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ ശിക്ഷിക്കുമോ? നിങ്ങളാണ് എന്നെ വിചാരണ നടത്തുന്നതെങ്കിൽ നിങ്ങൾ എന്നെ ശിക്ഷിക്കുമോ? അപ്പൊ എന്താ ഉമ്മ പറയാ, ശിക്ഷിക്കും എന്നറിയാ? ഇല്ല, ഉമ്മ പറഞ്ഞു ഞാൻ ഒരിക്കലും മകനെ എന്നെ ശിക്ഷിക്കൂല എന്നാണ്. അപ്പൊ ഉമ്മനോട് മകൻ പറയാണ്, എങ്കിൽ ഉമ്മ നിങ്ങളെക്കാൾ എന്നോട് റഹ്മത്തുള്ള ആളാണ് ഒരു അള്ളാഹു, നിങ്ങളെക്കാൾ എന്നോട് റഹ്മത്തുള്ളവനാണ് അള്ളാഹു, അതുകൊണ്ട് റബ്ബ് ഒരിക്കലും എന്ത് ചെയ്യൂല, എന്നെ ശിക്ഷിക്കൂല എന്നാണ്. അറബി എന്നോട് പറയാണ് ഇന്നൊക്കെ മയ്യത്ത്, ഒരാറാബി, ഈ അറാബി എന്ന ഗ്രാമീണരാണല്ലോ, അവരാ ഗ്രാമീണയുടെ പ്രകൃതിയിൽ പിന്നെ ഉള്ളതെന്ന് പറയും തുറന്നടിച്ച്. അപ്പോൾ അറാബിനോട് പറയണ ഇന്നൊക്കെ മയ്യത്ത്, നിങ്ങൾ മരിക്കാൻ പോവാണ്. അപ്പോൾ അറാബ് പറയാണ് സുമ്മയില ഐൻ, മരിച്ചു കഴിഞ്ഞാൽ എവിടുക്ക പറഞ്ഞ ഇല്ല അള്ളാഹുവിലേക്ക്. അപ്പോൾ അറാബി പറയാണ് ജീവിതത്തിൽ ഉടനീളം വല്ല ഖൈറും കണ്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ ഇരുന്ന് കണ്ടിട്ടുള്ളൂ, എന്തൊരു നന്മ കിട്ടിയിട്ടുണ്ട് അത് ഉടനെ കിട്ടിയിട്ടുള്ളൂ, അള്ളാഹിന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ മരിച്ചിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ മനസ്സിലായില്ലേ, ജീവിതനാളിൽ മുഴുവൻ നന്മ നൽകി അള്ളാഹു അവിടുന്ന് എന്തേ കിട്ടുള്ളൂ, തരുള്ളൂ, നന്മയെ തരുള്ളൂ, മനസ്സിലായി? അപ്പൊ ഇതൊക്കെ എന്താ, ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരം, അത് മനസ്സിൽ നട്ട് വളർത്തിയതിനാൽ ഉണ്ടാകുന്ന വർത്തമാനം. അപ്പൊ ഏതൊരു സന്ദർഭത്തിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിഷയത്തിൽ സൽവിചാരമാണ് വേണ്ടത്. പഠിച്ചവനെ കുറിച്ച് ഒരിക്കലും ഒരു ദുർവിചാരമോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സംശയാസ്പദമായിട്ടുള്ളതായ വിചാരം ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല എന്നുള്ളതാണ്. ഈ ഒരിക്കൽ ഒരു അൻസാരി യുവാവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രോഗം കാണാൻ പോയി. ഒരു അൻസാരിയായിട്ടുള്ള ഒരു യുവാവ് യൗവനത്തിന്റെ തുടുതുടിപ്പിൽ അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല മരണം വിധിക്കണം. അപ്പോൾ മരണാസന്നനായിട്ട് കിടക്കുന്ന ആ രോഗിയെ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോൾ ആ രോഗി ഇങ്ങനെ പ്രയാസപ്പെടാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിക്കണം, കൈഫ തജീദുക്ക് എന്നാണ് നിങ്ങളെ അവസ്ഥ എന്താണ്, എന്താ അപ്പം നിങ്ങളുടെ ഇത്. അപ്പൊ അയാൾ അയാളുടെ മേനിന്റെ വേദനയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ കുഴച്ചിലോ അതൊന്നല്ല പറയുന്നത്. അയാൾ പറയണത് ഇന്നി അഹാഫുല്ലാഹ വർജു റഹ്മത, എന്താ ഇന്നി അഹാഫുല്ലാ, എനിക്ക് പഠിച്ചവനെ പേടിയുണ്ട്, പക്ഷെ വർജു റഹ്മത്തഹു, ഞാൻ അള്ളാഹിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കണമുണ്ട്. അതായത് അയാളുടെ ഗതകാലങ്ങളെ ആലോചിക്കുമ്പോൾ ചില തെറ്റുകുറ്റങ്ങൾ അയാൾക്കുണ്ട്. അപ്പൊ അള്ളാഹുവിനെ എങ്ങനെ മരണാനന്തരം കണ്ടുമുട്ടും, പഠിച്ചവന്റെ ശിക്ഷയിൽ പേടിയുണ്ട്, പക്ഷെ എന്നാലോ ആ പേടിയിൽ മാത്രമല്ല, പിന്നെ അയാൾക്ക് അള്ളാഹിന്റെ കാരുണ്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്. അപ്പൊ റബ്ബിന്റെ കാരുണ്യത്തിൽ ഞാൻ പ്രതീക്ഷയുള്ളവനാണ്, റബ്ബിന്റെ ശിക്ഷയിൽ ഭയമുള്ളവനുമാണ് എന്ന് അയാൾ നിസ്റാഹ് അസലമാതങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ള പറയാണ് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒരു വ്യക്തിക്ക് ഈ രണ്ട് ഭാവങ്ങൾ സമ്മിശ്രമാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ പേടിയും പ്രതീക്ഷയും, കാരുണ്യത്തിലുള്ള പ്രതീക്ഷ, ശിക്ഷയെക്കുറിച്ചുള്ള പേടി, ഇത് രണ്ടും ഇതുപോലുള്ള സന്ദർഭത്തിൽ ഒരു വ്യക്തിയിലുണ്ട് എങ്കിൽ അയാൾ ഭയക്കുന്നതിൽ അള്ളാഹു അയാൾക്ക് നിർഭയത്വം നൽകും, അയാൾ പ്രതീക്ഷിക്കുന്നത് അയാൾക്ക് അള്ളാഹു നൽകും ചെയ്യും. എന്താ അയാൾ പ്രതീക്ഷിക്കുന്നത്? അള്ളാഹിന്റെ റഹ്മത്താണ്, അത് അള്ളാഹു അയാൾക്ക് നൽകും. എന്താ അയാൾ പേടിക്കണത്? അള്ളാഹിന്റെ ശിക്ഷയാണ്, അതിൽ നിന്ന് തൊട്ട് അള്ളാഹു എന്ത് ചെയ്യും? നിർഭയത്വം നൽകും. അയാൾ അള്ളാഹു ശിക്ഷിക്കൂല, അള്ളാഹു അയാൾക്ക് അള്ളാഹിന്റെ കാരുണ്യം നൽകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് അള്ളാഹിനെ കുറിച്ചുള്ളതായ സൽവിചാരം, അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരം. പറ്റ കാരുണ്യത്തിൽ പ്രതീക്ഷ മൂത്ത് അങ്ങനെ പോകുക എന്നുള്ളതല്ല. പിന്നെ ചെയ്ത തെറ്റുകളെക്കുറിച്ചും അതേപോലെ തന്നെ കുറ്റങ്ങളെക്കുറിച്ചുള്ളൊരു പേടിയും ഇത് രണ്ടും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം എന്നുള്ളത്. അതാണ് ഹസ്നുൽ ബൻ ബില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരം. ഇവിടെ മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് അത് മനുഷ്യന്മാരുടെ ഒരു പൊതു സ്വഭാവമാണ്, അത് മനുഷ്യന്മാരെ ഭയക്കേണ്ടതുണ്ട്. സ്വത്ത് അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ അധികാരങ്ങൾ ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം. അള്ളാഹു പറഞ്ഞ് ഇതാ
മനുഷ്യന് അള്ളാഹു ഇത് നൽകിയാൽ എന്നല്ല പറഞ്ഞത്, അതേപോലെ മനുഷ്യന്റെ ഉപജീവനം ഇടുസാക്കിയാൽ എന്നല്ല പറഞ്ഞത്, ഇടുസാക്കി പരീക്ഷിച്ചാൽ, അതേപോലെ തന്നെ ആദരവുകൾ നൽകിയിട്ട് പരീക്ഷിച്ചാൽ എന്നാണ്. അപ്പൊ രണ്ടും എന്താണ്? പരീക്ഷണമാണ്. നൽകിയാലും പരീക്ഷണമാണ്, തടഞ്ഞാലും പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആ രീതിയിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയവന് നിഗളിക്കൂല, കിട്ടിയവന് നിഗളിക്കൂല, കിട്ടാത്തവൻ അക്ഷമനാകൂല, അക്ഷമനാകൂല. പിന്നെ ഉണ്ടാവും ജീവിതത്തിലൊരു സന്തുലിതത്വം ഉണ്ടാവും, ഒരു സന്തുലിതത്വം ഉണ്ടാവും. ഒരാൾ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് മനസ്സിലായില്ലേ, ആ ഉള്ളവനെ അസൂയപ്പെടൂല, അസൂയപ്പെടൂല. അവനക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ പരീക്ഷണമാണ്, അതെ. എനിക്ക് തടഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അള്ളാന്റെ പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങളും അതേപോലെ തന്നെ ജീവിത രീതികളും നന്നാകും ഇത്തരം ആയത്തുകളുടെ ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ. ഫമൽ ഇൻസാനി ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, കല്ല, എന്താ കല്ല? കല്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അള്ളാഹുവിൽ നിന്നുള്ള ആദരവ് കൈപ്പറ്റിയാൽ എന്റെ യോഗ്യത കൊണ്ട് കിട്ടിയതാണ്, അള്ളാഹുവിനെ ആദരിച്ചതാണെന്ന് പറയാൻ പോണ്ട. അതേപോലെ ഉപജീവനം തടയപ്പെട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ അപമാനിച്ചതാണ് എന്ന് പറയണ്ട. അതാണ് കല്ല. ഈ രണ്ട് നിലപാടും വേണ്ട. അതാണ് കല്ല. അതിന് റദവിന്റെയും ജജിറിന്റെയും അതാത്ത് എന്നതിന് പറയാം. കല്ല എന്ന് പറയാം, കല്ല എന്ന് പറഞ്ഞാൽ ഹക്കൻ എന്നർത്ഥമുണ്ട്. യഥാർത്ഥത്തിൽ, വാസ്തവത്തിൽ എന്നർത്ഥത്തിൽ കല്ല പ്രയോഗിക്കും. എല്ലായിടത്തും അതേ അർത്ഥത്തിലല്ല. ചിലയിടത്ത് എന്താണ്? ചിലയിടത്ത് ഒരു മുൻ പറയപ്പെട്ട ധാരണയെ തിരുത്താൻ പ്രയോഗിക്കണം. കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് നിലപാടുണ്ടല്ലോ, അതായത് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ യോഗ്യത കൊണ്ട് പഠിച്ചവൻ എന്നെ ആദരിച്ചതാണ്, അങ്ങനെ പറയണ്ട. അനുഗ്രഹം തടയപ്പെട്ടിണ്ടെങ്കിൽ പഠിച്ചോ എന്നെ കാണുന്നില്ല, എന്നെ മാനം കെടുത്തിയിരിക്കുകയാണ് എന്നും പറയാൻ നിൽക്കണ്ട. കല്ല. ബൽ ലാ തുക്രിമൂന അൽയതീം വലാ തഹാദൂന അലാ തഅമിൽ മിസ്കീൻ വതകുലൂന തുറാസ അക്ലൻ ലമ്മൻ വതുഹിബ്ബൂന അൽ മാല ഹുബ്ബൻ ജമ്മ. അതെന്താ? ബൽ ലാ തുക്രിമൂന അൽയതീം. ബൽ എന്ന് പറഞ്ഞാൽ എന്നാൽ. ലാ തുക്രിമൂന അൽയതീം, എന്താ ലാ തുക്രിമൂന അൽയതീം? നിങ്ങൾ യതീമിനെ ആദരിക്കുന്നില്ല. ലാ തുക്രിമൂന യതീം, യതീമിനെ നിങ്ങൾ ആദരിക്കുന്നില്ല. വലാ തഹാദൂൻ അലാ തഅമിൽ മിസ്കീൻ. വലാ തഹാദൂൻ, വലാ തഹാദൂൻ ഹാദ്ദ എന്നുള്ളതാണ് ക്രിയ. ഹബ്ബ അല എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നർത്ഥം. ഹബ്ബ അല, പ്രേരിപ്പിക്കുക. അതിനുണ്ടായതാണ് ഈ ഹാബ. ഹാബ യഹാദു, ഇവിടുത്തെ ഹാദു, തഹാദൂൻ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ അന്യോന്യം പ്രേരിപ്പിക്കുന്നില്ലതാണ്. തഹാദൂൻ എന്ന് പറഞ്ഞാല് തഹാദൂൻ, നിങ്ങൾ അന്യോന്യം പ്രേരിപ്പിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്തിന്? അല ത്വാമിൽ മിസ്കീൻ, മിസ്കീന്റെ ഭക്ഷണത്തിന്, മിസ്കീന് ഇത്ര ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ. താം എന്നുണ്ടെങ്കിൽ ഇത്താം എന്നർത്ഥം, ഭക്ഷിപ്പിക്കുക. അപ്പോ ലാ തുക്രിമൂന അൽയതീം, യതീമിനെ നിങ്ങൾ ആദരിക്കുന്നില്ല. വലാ തഹാദൂൻ, വലാ തഹാദൂൻ, നിങ്ങൾ അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നില്ല, പ്രേരിപ്പിക്കുന്നില്ല. അലാ ത്വആമിൽ മിസ്കീൻ, അലാ ഇത്വാമിൽ മിസ്കീൻ, മിസ്കീന് അന്നം നൽകുന്നതിൽ, അന്നം നൽകുന്നതിൽ. അത്തുറാസ് അക്കലല്ലമ്മ വത്ത് കുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നു. അത്തുറാസ്, തുറാസ്, തുറാസ് എന്ന മീറാസ് അനന്തര സ്വത്ത്. വറസ എന്നുള്ളതാണ് ക്രിയ, അതിൽ നിന്നാണ് തുറാസ്. ശരിക്കും അത് ഇതിന്റെ അസൽ ഊറാസാണ്. വറസ എന്നുള്ള ക്രിയാകുമ്പോ എങ്ങനെയാ വരേണ്ടത്? എരിസു, ഊറാസ് എന്നാ വരേണ്ടത് അല്ലേ. ഇങ്ങനെ കുറെ ക്രിയകളുണ്ട്. ഇപ്പൊ വക്ക, വക്ക എന്ന് പറഞ്ഞാൽ അതിനാണ് തക്വ അല്ലേ. വുഖാത്ത് എന്നാ വേണ്ടത്, പക്ഷെ നമ്മൾ ഖുർആനിൽ ഹക്ക തുഖാത്ത് ഈ നില പറയണത്. തുഖ എന്നാണ് നമ്മൾ ഖുർആനിൽ വായിക്കുന്നത്, മനസ്സിലല്ലേ. വുഖ എന്നുള്ളതിന് തുഖ. അതേപോലെയാണ് ഇവിടെ വറസ, തുറാസ്, ഇങ്ങനെ വേറെ വേറെ കുറെ പദങ്ങളുണ്ട്. വാവിനെ
ത ആക്കിയിട്ട് മറിക്കും, വാവിനെ ത ആക്കിയിട്ട് മറിച്ചിട്ട് തുറാസ്. ഇബ്ദാലീസ് എവലാലി ഇബ്ദാലിട്ട് ഒരു അധ്യായം തന്നെ ഉണ്ട് വ്യാകരണത്തിൽ. അല്ല, ഞാൻ ഈ തുറാസ് എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് അതിന്റെ ഒരു ഉദാഹരണമാണ്. ഉറാസ് എന്നുള്ളതാണ്, പക്ഷെ വാവിനെ ത ആക്കിയിട്ട് മറിച്ചിട്ട് തുറാസ് ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കും. വത്ത കുലൂന തുറാസ്, അനന്തര സ്വത്ത് നിങ്ങൾ തിന്നുന്നു. അക്കിലൻ ലെമ്മൻ, അക്കിലൻ ലെമ്മൻ എന്ന് പറഞ്ഞാൽ എന്താ, അമ്മച്ചൂടും ഒന്നായിട്ട്. എന്റെ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് അത് തിന്നിരുന്നത് എന്നുള്ളത്. അക്കിലൻ ലെമ്മന ഒന്നടങ്കം, ലെമ്മ പറഞ്ഞാൽ എന്താ, ലെമ്മന ജമാന ഒരുമിച്ച് കൂട്ടി. അക്കിലെങ്കിൽ ഒന്നടങ്കം തിന്ന. അക്കൽ എന്നുള്ളത് മഫോളി മുത്തലക്കാണ്. കുലൂന തുറാസ അക്കൽ എന്നാണ് എന്താ, തുറാസിനെ നിങ്ങൾ ഒരു തീറ്റ തിന്നുന്നതാണ്. അപ്പൊ ആ തീറ്റക്ക് നിന്നുണ്ട് ഒരു പ്രത്യേകത ഉണ്ട്. തുഷിബൂൻ അൽമാൽ, തുഷിബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അൽമാൽ സമ്പത്തിന്. ഹുബ്ബൻ ജമ്മ, ഹുബ്ബൻ ജമ്മാണ് ഹുബ്ബൻ അദീമ, എന്താ തീവ്രമായ സ്നേഹം. അദീമൻ തുഷിബൂൻ അൽമാൽ, സ്വത്തിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഹുബ്ബൻ എന്താ വല്ലാത്തൊരു ഇഷ്ടം, അത് മഫൂൽ മുത്തലക്കാണ്. സ്വത്തിനെ ഇഷ്ടപ്പെടും, പക്ഷെ ആ ഇഷ്ടം ഓവറായാൽ അതാണ് തുഷിബൂൻ അൽമാൽ ഹുബ്ബൻ ജമ്മ. ജമ്മ എന്ന് പറഞ്ഞാൽ തീവ്രമായ. അപ്പൊ ഇനി എങ്ങനെ ഈ ആയത്തുകളുടെ കോർവ നോക്കി. കല്ല എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ, നമ്മള് എന്ന് പറഞ്ഞി കല്ല, കല്ല എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടെന്ന് പറഞ്ഞാ, ആ കാര്യം എങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ കല്ല. അള്ളാഹു ആദരിച്ചാൽ എന്റെ യോഗ്യത കൊണ്ട് ആദരിച്ചിരിക്കുന്നു എന്നും പറയണ്ട. പരീക്ഷിച്ചാൽ എന്നെ അള്ളാഹു അപമാനിച്ചു എന്ന് പറയണ്ട, കല്ല അങ്ങനെ വേണ്ട. ബൽ ഈ ഈ ഈ പറച്ചില് മാത്രല്ല ഉള്ളത്, ഇത് പറയുക മാത്രല്ല ഉള്ളത്, പിന്നെയോ മനുഷ്യന്മാർക്ക് വേറെ ചില ഗുണങ്ങളും കൂടിയിട്ട്. ബൽ ഇത് മാത്രമല്ല, ബൽ നനാലിൽ ഇബ്രാബിൽ ഇൻതിഖാലി എന്ന് വ്യാകരണത്തിൽ പറയാം അറബി ഭാഷയിൽ. അത് മാത്രല്ല ഉള്ളത്, പിന്നെന്താ, ലാ തുക്രിമൂൻ അൽ യതീം, നിങ്ങൾ യതീമുകളെ ആദരിക്കുന്നില്ല. വലാ തഹാദൂൻ അലാ ത്വആമിൽ മിസ്കീൻ, മിസ്കീനെ ഭക്ഷിപ്പിക്കുന്നതിൽ നിങ്ങൾ അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നില്ല, പ്രേരിപ്പിക്കുന്നില്ല. വത്ത് കുലൂന തുറാസ അക്കിലല്ലെന്ന, തുറാസിനെ നിങ്ങൾ ഒന്നായിട്ട് തിന്നുന്നു എന്നാണ്, ഒന്നടങ്കം തിന്നുന്നു എന്നാണ്. അത് ഇതിപ്പോ എത്തീമുകളെ ആദരിക്കുന്നില്ല, അതേപോലെ മിസ്കീൻ അന്നം നൽകുന്നില്ല, അതൊക്കെ നമുക്ക് വന്ന ഭാഗമാണ്, മനസ്സിലായി. നമുക്ക് ഈ സൂറത്തുൽ ബലദിൽ വന്നു, ഇതിനു മുമ്പ് അറായത്തല്ല അതിൽ വന്ന് അതിന്റെ ഉദാഹരണങ്ങൾ. ഇത് കുലൂന തുറാസ അക്കിലല്ലെന്ന, തുറാസിനെ നിങ്ങൾ ഒന്നായിട്ട് തിന്നു പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം എന്താ, അതിന്റെ ഉദാഹരണം പിന്നെ പ്രത്യേകിച്ച് ബഹുദൈവ വിശ്വാസികൾ ജാഹിലിയത്തിൽ അവർ സ്ത്രീകൾക്ക് അനന്തരം കൊടുക്കായിരുന്നില്ല, സ്ത്രീകൾക്ക് അനന്തര സ്വത്ത് കൊടുക്കില്ല, അതേപോലെ യത്തീമുകൾക്കും അനന്തര സ്വത്ത് കൊടുക്കില്ല. യത്തീമുകൾ ആരാണ് പോറ്റുന്നത് പോലെ ഒന്നായിട്ട് എന്ത് ചെയ്യും, യത്തീമിന്റെ സ്വത്ത് എടുക്കുമായിരുന്നു. അതേപോലെ സ്ത്രീകൾക്കും അനന്തര സ്വത്ത് കൊടുക്കില്ല. അത് അതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളായിരുന്നില്ല കൈകാര്യകർത്താക്കൾ, അതാണ് അവരുടെ ഭാഷ്യം. യുദ്ധം ചെയ്യുന്നതാരാ, പുരുഷന്മാർ, മനസ്സിലല്ലേ. സ്വത്ത് കൊണ്ടുവരുന്നതാരാണ്, അധ്വാനിച്ച് പുരുഷന്മാർ. അതുകൊണ്ട് തന്നെ സ്വത്തിന്റെ കൈകാര്യ കർത്തൃത്വം അത് പുരുഷന്മാർക്കാണ്, ചെലവൊക്കെ ജീവിത ചെലവുകളൊക്കെ പുരുഷന്മാരുടെ മേലാണ്. അതുകൊണ്ട് അനന്തര സ്വത്ത് ആർക്കാണ്, പുരുഷന്മാർക്കാണ്, പെണ്ണിന് കൊടുത്തിരുന്നില്ല, സ്ത്രീകൾക്ക് കൊടുത്തിരുന്നില്ല, പറ്റ വിഗണിച്ചിരുന്നു. സ്ത്രീയെ അനന്തര എടുത്തിരുന്നു, സ്ത്രീകൾക്ക് അനന്തര സ്വത്ത് കൊടുത്തിരുന്നില്ല, മനസ്സിലായോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വന്നിട്ടും അങ്ങനെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നബിയായി വന്നിട്ടും അങ്ങനെയായിരുന്നു. അതിന്റെ ഉദാഹരണം ചിലത്, പിന്നെ മദീന ഹിജറയ്ക്ക് ശേഷം, മദീന ഹിജറയ്ക്ക് ശേഷം പിന്നെ ജാബിർ റളിയല്ലാഹു തആല എന്റെ സഹോദരൻ ഒരു അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു, അബ്ദുറഹ്മാൻ. ആ അബ്ദുറഹ്മാൻ മരണപ്പെട്ട്, മരണപ്പെട്ടപ്പോ പിന്നെ ഈ അബ്ദുറഹ്മാന്റെ ഭാര്യന്റെ പേര് ഉമ്മു കുജ എന്നായിരുന്നു, ഉമ്മു കുജ. ഈ അബ്ദുറഹ്മാന് അഞ്ച് സഹോദരിമാരുണ്ടായിരുന്നു, അഞ്ച് സഹോദരിമാരും, മനസ്സിലായോ. ആ ഉമ്മു കുജ ഭാര്യ, അബ്ദുറഹ്മാന്റെ ഭാര്യ, പിന്നെ അഞ്ച് സഹോദരിമാരും. അപ്പൊ നോക്കി ഒരു ആണത്ത രീതിയിലില്ല. അപ്പൊ എന്ത് ചെയ്ത്, ഈ അബ്ദുറഹ്മാൻ മരിച്ചപ്പോ കൂട്ടക്കാരൊന്നായിട്ട് വന്ന കുടുംബത്തിലുള്ള ആണുങ്ങൾ ഒന്നായിട്ട് വന്നിട്ട് എന്ത് ചെയ്തു, സ്വത്തൊന്നായിട്ട് അവരെടുത്ത് ഒന്നായിട്ടെടുത്ത്. അപ്പൊ ഈ ഉമ്മു കുജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ വന്നിട്ട് സങ്കടപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അബ്ദുറഹ്മാന്റെ സ്വത്തിൽ എത്രയുണ്ടായ ഇവിടെ ഭർത്താവല്ലേ മരിച്ചത്, അപ്പൊ ഭാര്യക്ക് എത്രയുണ്ടായ ഇവിടെ? നാലിലൊന്ന്. ഭാര്യക്ക് ഒരിക്കലും ആറിലൊന്ന് വരില്ല, ഒന്നുകിൽ നാലിലൊന്ന് അല്ലെങ്കിൽ എട്ടിലൊന്ന്. ഭർത്താവിന് ഒരിക്കലും ആറിലൊന്ന് വരില്ല, ഭർത്താവിന് ഒന്നുകിൽ പകുതി അല്ലെങ്കിൽ നാലിലൊന്ന്. അങ്ങനെയാണ്. ഇവിടെ ഇവർക്ക് കുട്ടികളില്ല, അബ്ദുറഹ്മാന് കുട്ടികളില്ല. അപ്പോ ഉമ്മ കുജയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ സ്വത്തിൽ നാലിലൊന്ന്. പിന്നെ സഹോദരിമാർക്ക് എത്ര? സഹോദരിമാർക്കിവിടെ മൂന്നിൽ മൂന്നിൽ രണ്ടാണ്. മനസ്സിലല്ലേ? സഹോദരിമാർ മൂന്നിൽ രണ്ടിലേറെ ഉണ്ട് എങ്കിൽ അവർക്ക് മൂന്നിൽ രണ്ട് സ്വത്തുണ്ട്, മൂന്നിൽ രണ്ട് സ്വത്ത് വരിയുണ്ട്. മനസ്സിലല്ലേ? ബാക്കിയുള്ളത് അയാളോട് അവരോട് എടുക്കാൻ പറഞ്ഞു, ആണുങ്ങളോട്. നാലിലൊന്ന് പെണ്ണിനും ഭാര്യക്കും, മരിച്ച ആളെ ഭാര്യക്കും, മൂന്നിൽ രണ്ട് മരിച്ച വ്യക്തിയുടെ സഹോദരികൾക്ക് കൊടുത്തിട്ട് എന്താണോ മിച്ചം അത്, ശേഷം ആരാണോ അയാളുടെ അനന്തരാവകാശികളത് അവരോട് എടുക്കാൻ വേണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു. മനസ്സിലായല്ലേ? ഇത് അതായത് അന്നത്തെ പതിവ് ഇതായിരുന്നു, സ്ത്രീകളാണ് അനന്തരാവകാശികളെങ്കിൽ സ്വത്ത് കൊടുക്കൂല, ആണുങ്ങൾ എന്ത് ചെയ്യും, ഒന്നായിട്ടത് അതൊന്നായിട്ട് കൊണ്ടുപോകുമായിരുന്നു. അതാണ് കുലുനത്തുറാസാക്കലൻ ലമ്മ, യാതൊരു മനുഷ്യപ്പറ്റൂല്ലാതെ എന്നത് എന്ത് ചെയ്യുന്നത്, തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ പ്രയോഗം നോക്കി നിങ്ങൾ കുലുനത്തുറാസാക്കലൻ ലെമ്മൻ എന്ന് പറഞ്ഞത്. ഇതൊന്നായിട്ട് കൊണ്ടായിട്ട് തിന്നണമെന്നില്ല, പിന്നെയോ അതൊന്നുകിൽ അവർ സ്റ്റോക്ക് ചെയ്യുക അല്ലെങ്കിൽ അവർ ബിസിനസ് ഇടും. ഇങ്ങനെ പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അതെന്താ പറഞ്ഞ്, അത് തീറ്റയായിട്ടാ പറഞ്ഞത്, തീറ്റയായിട്ടാണ് പറഞ്ഞത്. അതായത് ആ പ്രവണതയെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എന്ത് ചെയ്യണം, അത്രയും മോശമായിട്ട് ചിത്രീകരിക്കണം. സഅദ് ഇബ്നു റബീ റളിയല്ലാഹു തആല, സഅദ് ഇബ്നു റബീ ആരാ, സഅദ് ഇബ്നു റബീ, സഅദ് ഇബ്നു റബീ മദീനയിൽ അൻസാരികളുടെ നേതാവാണ്, മദീനയിൽ അൻസാരികളുടെ നേതാവാണ്. വലിയ പദവിയും സ്ഥാനമുള്ള ഒരു സഹാബിയായിരുന്നു ആര്, സഅദ് ഇബ്നു റബീ റളിയല്ലാഹു തആല. സഅദ് ഇബ്നു റബീ റളിയല്ലാഹു അൻഹു ഉഹുദിൽ ഷഹീദായി, ഉഹുദിൽ ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്ന മാർഗേണ വലിയ സാഹസം കാഴ്ചവെച്ച മഹാനായിരുന്നു ആര്, സഅദ് ഇബ്നു റബീ. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിൽ സഅദിനെ നിരീക്ഷിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾക്കിടയിൽ ഒറ്റപ്പെട്ടപ്പോൾ ഈ സഅദായിരുന്നു റസൂലുള്ളയെ വളരെയധികം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ടത്. മനസ്സിലായി? സഅദും അനസ് ഇബ്നു നദറും, സഅദും അനസ് ഇബ്നു നദറും ഈ സഅദിനെ വിളിച്ചിട്ടാണ് അനസ് ഇബ്നു നദർ പറയുന്നത്, വാഹല്ലി റീഹിൽ ജന്ന അജിദുഹ ദൂന ഉഹുദിൻ യാ സഅദ്. സഅദ്, സ്വർഗത്തിന്റെ പരിമളം ഞാൻ ഉഹുദ് മലയുടെ ചെരിവിൽ അനുഭവിക്കാനെന്ന് പറയുന്നു അനസ് ഇബ്നു നദർ. മനസ്സിലെ? അങ്ങനെ അനസ് ഇബ്നു നദറും സഅദ് ഇബ്നു റബീഉം ധീരധീരം പോരാടി ഉഹുദിൽ റസൂലുള്ളാഹിനെ സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലേ ഉഹുദ് യുദ്ധത്തിന്റെ അതിന് രണ്ടാം ഘട്ടത്തിൽ നിസ്ലാസ്ലമത്തങ്ങൾക്ക് വലിയ പരീക്ഷണം ഉണ്ടായത്. കാരണം എന്താ, വിരലിലെണ്ണാവുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്ത്, ബാക്കിയുള്ളവരൊക്കെ എന്തായി, നാനാ ഭാഗങ്ങളിലായി. മുശരിക്കുകൾ ഒന്നായിട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്തു, മുസ്ലിമീങ്ങളിൽ പലരും എന്ത് ചെയ്തു, ഓടി മദീനയെ ലക്ഷ്യാക്കിയിട്ട് ഓടി. അടർക്കളത്തിൽ റസൂള ഒറ്റപ്പെട്ടു, റസൂള കുഴിയിൽ വീണു, നെറ്റിക്ക് വെട്ടേറ്റു, കവിള് പൊട്ടി, അതേപോലെ തന്നെ ശിരോകവചത്തിന്റെ പല്ലുകൾ റസൂള്ളാന്റെ ശരീരത്തിൽ തറച്ചു, അതേപോലെ തന്നെ റസൂള്ളാന്റെ കഴുത്തിൽ വെട്ടേറ്റു. വലിയ മുറിവുകളും പ്രയാസങ്ങളും ഉണ്ടായി. മുസ്ലിമീങ്ങളിൽ 70 പേർ ഷഹീദുമാരെ കൊല്ലപ്പെട്ടു. ഇതൊക്കെ ഊഹദിലുണ്ടായി. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി റസൂലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോരടിക്കുക എന്നുള്ളത് വലിയ സാഹസം തന്നെയാണ്. അപ്പോഴാണ് അനസ് പറയുന്നത്, വാഹല്ലി റീഹിൽ ജന്ന അജിദുഹാദൂന ഉഹുദിനി യാ സഅദ്, സഅദെ സ്വർഗത്തിന്റെ ഈ ഉഹുദിന്റെ ചെരിവിൽ ഞാൻ സ്വർഗം മണക്കുകയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ധീരധീരം പോരാടി അനസ് ഇബ്നു നദർ ഷഹീദായി. അതുകൊണ്ടാണ് യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ അനസ് ഇബ്നു നദറിനെ തെരയാനും സഅദ് ഇബ്നു റബീഅനെ അന്വേഷിക്കാനും റസൂലുള്ള പ്രത്യേക ആളെ വിടുന്നുണ്ട്. അങ്ങനെ അനസ് ഇബ്നു നദറിനെ നോക്കുമ്പോൾ എവിടെയും തെരഞ്ഞിട്ട് കാണുന്നില്ല. അവസാനം ഒരു ചെറുവിരൽ മാത്രമാണ് വികൃതാകാതെ, കാരണം മുശരിക്കുകൾ ആളെ കൊല്ലുക മാത്രമല്ല ചെയ്ത്, പിന്നെയോ കൊല്ലപ്പെട്ടവരെ വികൃതാക്കും ചെയ്തിട്ടുണ്ട്, ചിത്രവധം നടത്തിയിട്ടുണ്ട് ഒന്നായിട്ട്. മനസ്സിലായില്ലേ? അപ്പോ അനസ് ഇബ്നു നദറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബാക്കിയില്ല ഈ വിരലല്ലാതെ. അങ്ങനെ അനസിന്റെ പെങ്ങൾ റുബൈയ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വിരൽ കണ്ടിട്ട് അനസിനെ തിരിച്ചറിയണത്. മറ്റേ ആളാരാണ് നമ്മുടെ കഥ വ്യക്തിത്വം, അത് സഅദ് ഇബ്നു റബീ. സഅദ് ഇബ്നു റബീ റസൂലുള്ളാഹിനെ സംരക്ഷിക്കുന്ന മാർഗേണ നന്നായിട്ടാണ് പോരാടിയത്. അങ്ങനെ യുദ്ധത്തിന്റെ പൊടി അടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബൈ ഇബ്നു കഅബിനെ വിളിക്കുന്നുണ്ട്. ഉബൈ ഇബ്നു കഅബിനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ യുദ്ധഭൂമിയിൽ സഅദിനെ തരയാൻ പറയാണ്, സഅദിനെ തരയാൻ, ഈ സഅദ് ഇബ്നു റബീനെ. അങ്ങനെ അദ്ദേഹത്തിൽ ജീവൻ ശേഷിക്കുന്നുവെങ്കിൽ ഞാൻ സലാം പറഞ്ഞത് പറയണം, പിന്നെ കൈഫത്തെ ജിദുക്ക് നിങ്ങൾ എങ്ങനെയാണ്, എന്താ നിങ്ങളുടെ അവസ്ഥ എന്ന് ഞാൻ ചോദിച്ചതും പറയണമെന്ന് പറയുന്നു. അങ്ങനെ ഉബൈ ഇബ്നു കഅബ് പോവുകയാണ്. പോയിട്ട് തരുന്നു നോക്കുമ്പോൾ ഇങ്ങനെ സഅദ് റളിയല്ലാഹു തആലാനു ധാരാളം വെട്ടും കുത്തുമേറ്റ് വ്രണ ശരീരത്തിൽ ചോരയിൽ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ അവസാന നിശ്വാസങ്ങളാണ്. അപ്പോൾ സഅദിനോട് ഇങ്ങനെ ഉബൈ അടുത്ത് ഇരുന്ന് അങ്ങനെ സഅദിനോട് പറയുകയാണ്, റസൂലുള്ളാഹി നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു, അപ്പോ അതിങ്ങനെ ആ നിശ്വാസമാണ്, അവസാനത്തെ നിശ്വാസങ്ങളാണ്. പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്തെന്ന് ചോദിക്കുകയാണ്. അപ്പൊ സഹദ് റളിയല്ലാഹു അൻഹു പറയുന്നത് പിന്നെ വാലൈക വാല റസൂലില്ലാഹി സലാം, നിങ്ങൾക്കും അള്ളാഹു റസൂലിനും സലാം, എന്റെ സലാം അങ്ങോട്ട് തിരിച്ചു മടക്കണം എന്നുള്ള അർത്ഥത്തിൽ. ഞാൻ സ്വർഗം വാസനിക്കുന്നു എന്ന് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയണം. പിന്നെ അൻസാരികൾക്ക് അദ്ദേഹം ഒരു സന്ദേശം അത് വേറെ പറഞ്ഞതിന് ശേഷം ഉബയ്യനെ തിരിച്ചയക്കാണ്. സഹദ് റളിയല്ലാഹു അൻഹു മരിച്ചു. ഉഹദിൽ സഹദ് ഇബ്നു റബീഉ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി. ചരിത്രത്തിൽ സഹദ് ഇബ്നു റബീഉ ഷഹീദായി വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. സഹദ് ഇബ്നു റബീഉവിന്റെ ഭാര്യ രണ്ട് പെൺകുട്ടികളായിട്ട് വരുന്നു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. രണ്ട് പെൺമക്കളായിട്ട് സഹദിന്റെ ഭാര്യ വരികയാണ്. അപ്പോ അവര് പറയാണ്, റസൂലെ, സഹദ് ഇബ്നു റബീഉവിന്റെ പെൺമക്കളാണിത്. നിങ്ങൾക്കറിയാലോ സഹദ് ഇബ്നു റബീഉ ഉഹദിൽ നിങ്ങളോടൊപ്പം പങ്കെടുത്തിട്ട് ഷഹീദായത്. ഈ കുട്ടികൾക്ക് എനിക്കൊരു സ്വത്തും ശേഷിക്കണില്ല. അത് മുഴുവൻ സഹദിന്റെ സഹോദരൻ എടുത്തുകയാണ്. സഹദിന്റെ സഹോദരൻ അന്നത്തെ പതിവ് അതാണ്, മനസ്സിലായല്ലേ. സഹദിന്റെ സഹോദരൻ എല്ലാ സ്വത്തും എടുത്തേക്കാണ്. കാരണം അവരായിരിക്കും ഒരു വേള ഇവരുടെ ചെലവ് നയിക്കണത്. ഈ പെൺകുട്ടികളെ വിവാഹം കഴിക്കണമെങ്കിൽ സ്വത്ത് വേണം. അതുകൊണ്ട് പിന്നെ ആ വിഷയം അവരാധിപ്പെടാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഒരു പ്രയാസമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് വാക്കുകൊടുത്തി, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ വിഷയത്തിൽ ഇപ്പോൾ വിധി അവതരിപ്പിക്കും, അള്ളാഹിന്റെ വിധി വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യൂസീകും അള്ളാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ല ഹദ്ദിൽ ഉൻസൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതായ ആയത്ത് ഇറങ്ങുന്നത്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സഹദിന്റെ സ്വത്തിൽ എട്ടിലൊന്ന്, സഹദിന്റെ സ്വത്തിൽ സഹദിന്റെ ഭാര്യയ്ക്ക് എത്ര, എട്ടിലൊന്ന്. സഹദിന്റെ മക്കൾക്കോ മൂന്നിൽ രണ്ട്, രണ്ട് പെൺമക്കളല്ലേ, രണ്ട് പെൺമക്കളാണ്, എട്ടിലൊന്ന് സ്വത്ത്. കാരണം സഹദിന് കുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് എട്ടിലൊന്ന്. സഹദിന്റെ രണ്ട് പെൺമക്കൾക്ക് മൂന്നിൽ രണ്ട് സ്വത്തിന്റെ, മൂന്നിൽ രണ്ട്. ബാക്കി ആർക്കുള്ളതാണ്? ബാക്കി സഹദിന്റെ സഹോദരനോ സഹോദരനോ മാത്രമല്ല, വേറെ അതിൽ സ്വത്താനന്തരെടുക്കാൻ അർഹരായ ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ളതാണ്. ഏതായാലും പിന്നെ ഈ വിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചത് കാണുവാൻ സാധിക്കും, മനസ്സിലായ. അപ്പൊ ഇവിടെ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് സ്വത്ത് കൊടുത്തിരുന്നില്ല, അതേപോലെ തന്നെ കുട്ടികൾക്കും സ്വത്ത് കൊടുത്തിരുന്നില്ല. ആണുങ്ങളായിരുന്നു സ്വത്ത് ഒന്നായിട്ട് എന്ത് ചെയ്തിരുന്നത്, കൈ അളിയിരുന്നത്. ഏത് സ്വത്ത്? അനന്തര സ്വത്ത്, അനന്തര സ്വത്ത്, മിറാസ്, മനസ്സിലായല്ലേ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല വിഷയം പിന്നെ അത്, ഇത് ആയത്തർ ഈ ആയത്തിറങ്ങാനുള്ള സംഭവമല്ല ഞങ്ങളോട് പറഞ്ഞത്. പിന്നെയോ അന്നത്തെ ആ പൊതു സ്വഭാവം മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമാണ് പറഞ്ഞത്, മനസ്സിലല്ലേ. അങ്ങനെയായിരുന്നു അന്നത്തെ ജാഹിലിയത്തിൽ, സ്ത്രീകൾക്ക് സ്വത്ത് കൊടുത്തിരുന്നില്ല. സ്ത്രീകൾ അനന്തരെടുക്കുക എന്നുള്ളതല്ലാതെ പെണ്ണിന് കൊടുത്തിരുന്നില്ല. ഇസ്ലാം ഇന്ന് ഉണ്ടല്ലോ, ഇന്ന് ആളുകൾ ഇസ്ലാമിന് പകുതി പകുതി ഇരട്ടതിയാണ് ഇസ്ലാമിനെ ആക്ഷേപിക്കുക. ഒന്നും സ്ത്രീക്ക് കൊടുത്തിരുന്നില്ല, ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്തത്, സ്വത്ത് സ്ത്രീക്ക് കൊടുക്കണം, അനന്തര സ്വത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത്. അത് പകുതി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. പിന്നെയോ അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കിയത്, പെണ്ണിന് പകുതി, പെണ്ണിന് പകുതി. ഇസ്ലാം പറഞ്ഞത് പെണ്ണിന് പകുതി വരുന്ന സ്ഥലമുണ്ട്, അവിടെ പകുതി. പെണ്ണിന് മുഴുവൻ കൊടുക്കേണ്ട സ്ഥലമുണ്ട്, അവിടെ പെണ്ണിന് പെണ്ണിന് മാത്രം കൊടുക്കേണ്ട സ്ഥലമുണ്ട്, അവിടെ പെണ്ണിന് മാത്രം. പെണ്ണിനും ആണിനും ഒരുപോലെ കൊടുക്കേണ്ട സ്ഥലമുണ്ട്, അവിടെ പെണ്ണിനും ആണിനും ഒരുപോലെ. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരാള് ഒരു മനുഷ്യൻ മരിച്ച്, മനസ്സിലായി, ഒരു സെയ്ദ് മരിച്ച്, ഇവിടെ സെയ്ദില്ലല്ലോ, ഒരു സെയ്ദ് മിനന്നാസ് മരിച്ച്, മരിച്ച്. ഈ സെയ്ദിന് പിന്നെ ഉമ്മണ്ട്, മനസ്സിലല്ലേ. സെയ്ദിന് ഒരു മകനുമുണ്ട്, മനസ്സിലായേ, ഒരു മകനുണ്ട് ബക്കർ. പിന്നെ സെയ്ദിന് വാപ്പിയുണ്ട്, കണ്ട. ഈ ഉദാഹരണത്തില് സെയ്ദ് മരിച്ചപ്പോ സെയ്ദിന് മകനുണ്ട്, ഉമ്മണ്ട്, വാപ്പുണ്ട്, മനസ്സിലല്ലേ. സെയ്ദിന്റെ ഉമ്മാക്ക് സെയ്ദിന്റെ സ്വത്തിൽ ആറിലൊന്ന് കിട്ടും, വാപ്പാക്ക് ആറിലൊന്ന് കിട്ടും, ബാക്കി സ്വത്ത് ആർക്കുള്ളതാണ്, സെയ്ദിനുള്ളതാണ്, മനസ്സിലായി. അപ്പൊ സെയ്ദ് ആറ് റിയാല് ബാക്കി വെച്ചിട്ടാണ് മരിച്ചത് എങ്കിൽ, ഒരു റിയാൽ ഉമ്മാക്ക്, ഒരു റിയാൽ വാപ്പാക്ക്, ബാക്കി എത്ര, നാല് റിയാൽ, ഇതാർക്കുള്ളതാണ്, സെയ്ദിന്റെ മകനുള്ളതാണ്. ഇവിടെ നോക്കി നിങ്ങൾ, ആണും ഉണ്ട് പെണ്ണും ഉണ്ട് ഈ മസലയില്, ആണിന് പെണ്ണിന്റെ പകുതിയാ അല്ലെങ്കിൽ പെണ്ണിന് ആണിന്റെ പകുതിയാ, അല്ല പിന്നെയോ, പെണ്ണിനും ആണിനും തുല്യാണ്. അപ്പൊ എല്ലാ വിഷയത്തിലും ആണിന് പകുതി അല്ല പെണ്ണിന്റെ പകുതി, പെണ്ണിന് പകുതി എന്ന് പറയുന്നത് ശരിയല്ല. എനിക്ക് തോന്നണത് ചില മസലകളിലുണ്ടല്ലോ ആണിന് വീതം കിട്ടൂല, പെണ്ണിനെ കിട്ടുള്ളൂ. അനന്തര സ്വത്ത് ഓരിയക്കുന്ന ചില സന്ദർഭങ്ങളിൽ ആണിന് ഓരി വരൂല, പെണ്ണിനെ വരുള്ളൂ. ആണ് തടയപ്പെടുന്നതായ മസലകളുണ്ട്, മനസ്സിലായി. ശരിയാണ്, ചില വിഷയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിത ചെലവുകൾ പെണ്ണിനെ നിശ്ചയിച്ചിട്ടില്ല. ജീവിത ചെലവ് ആർക്കാണ് നിശ്ചയിച്ചത്? ആണിനാണ്. ആണാ ചെലവിന് കൊടുക്കുന്നത്,
മനസ്സിലായി. പെണ്ണിന്റെ ചെലവഴിക്കേണ്ട ഒരു ബാധ്യതയും പെണ്ണിനില്ല. അതുള്ളതോടൊപ്പം പെണ്ണിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ആണിനും പെണ്ണിനും സ്വത്ത് കൊടുക്കേണ്ട അടുത്ത് പകുതി പെണ്ണിന് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലായണ്ട? അതായത് ഒരു മസലയിൽ ആണും പെണ്ണും സ്വത്ത് എടുക്കണം, സ്വത്ത് എടുക്കണം. ഇവിടെ നോക്കി നിങ്ങൾ തുല്യായത് എന്തുകൊണ്ട? ഇവിടെ തുല്യായത് എന്തുകൊണ്ട? രണ്ടാൾക്കും ചെലവിന്റെ ബാധ്യത അല്ല. ചെലവിന്റെ ബാധ്യത ആയിരിക്കാ മകനാണ്, മകന്റെ കീഴിലാണ് ആര്? വാപ്പിയും ഇമ്മയും. അതുകൊണ്ട് നോക്കി നിങ്ങൾ രണ്ടാൾക്കും തുല്യാണ്. അതേസമയം ചില മസാലകൾ വരും, അവിടെ പെണ്ണിന് ഒരു ചെലവുമില്ല. ദീനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞത്, ദീനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് പറഞ്ഞത്. അല്ലാതെ സ്ത്രീധനവും വാങ്ങി പിന്നെ പെണ്ണിനെ പിന്നെ ജോലിക്ക് വിട്ടിട്ടാണ് കയ്യിലും കയ്യും കെട്ടിയിരിക്കണ ആ മസാലയിലല്ലത്. ദീനനുസരിച്ച് മനുഷ്യന്മാർ ജീവിക്കുമ്പോൾ ദീനി നിദർശനങ്ങൾ സുന്ദരമാണ്, വളരെ സുന്ദരമാണ്. പിന്നെ ആണ് ചെലവിന് കൊണ്ടുവന്നിട്ട് ആണ് പെണ്ണിനെ പോറ്റുകയാണ്, ആണ് അധ്വാനിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് രണ്ടാക്കും സ്വത്തോരി എങ്കിൽ ആണിന് മുഴുവൻ ഒരു പെണ്ണിന് പകുതിയാണ്, പെണ്ണിന് പകുതിയാണ്. പെണ്ണിന് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിലാണ് ദീനുൽ ഇസ്ലാം എന്ത് ചെയ്തത്? അങ്ങനത്തെ അവസരത്തിലും പെണ്ണിന് എന്ത് ചെയ്യണം? അവകാശം കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോ ആണും പെണ്ണും ഉണ്ട് എങ്കിൽ പെണ്ണിന് എന്ത് കിട്ടും? പെണ്ണിന് പകുതി കിട്ടും. ഈ ഉദാഹരണത്തിൽ തന്നെ ഒരു വ്യക്തി മരിച്ചു, അപ്പോ ഒരാൾക്ക് ആൺമക്കളുമുണ്ട് പെൺമക്കളുമുണ്ട്, ആൺമക്കളുമുണ്ട് പെൺമക്കളുമുണ്ട്. അപ്പൊ രണ്ട് ആൺമക്കൾ, രണ്ട് പെൺമക്കൾ, മനസ്സിലായില്ലേ? ഒരു വീട്ടിൽ രണ്ട് ആൺമക്കളുണ്ട് പെൺമക്കളുണ്ട്. ആ പെണ്ണ് മരിച്ചു എങ്കിൽ ഈ പെൺമക്കളെ നോക്കേണ്ടത് ആരാ? ഈ ആൺമക്കളാണ്, ആൺമക്കളാണ്. ഇവിടെയാണെന്ത്? പെണ്ണിന് ആണിന് ഓരോ വരി, പെണ്ണിന് പകുതി. അത് നമ്മളിവിടെ പറയണത് എന്താ വെച്ചാല് ഇസ്ലാം പെണ്ണിന് പകുതി, പെണ്ണിന് പകുതി എന്നാണ് പറയാ. അത് ചില ഭാഗങ്ങൾ മാത്രം കണ്ടാണ്. എന്താണ് ഈ മസല എന്ന് മനസ്സിലാക്കിയിട്ടല്ല, മസല മനസ്സിലാക്കിയിട്ടില്ല. അനന്തരാവകാശ നിയമങ്ങൾ പിന്നെ നമ്മൾ അൽനൂർ ഓൺലൈനിൽ ഏതാനും ക്ലാസ്സുകളുണ്ട്. അതിൽ ഞാൻ തുടക്കത്തിലൊരു ക്ലാസ്സിൽ ഈ ആണിന് സ്വത്ത് കിട്ടാതെ പെണ്ണിന് മാത്രമേ കിട്ടുള്ളൂ ചില മസലകൾ വീതം വെച്ചാൽ, ചില മസലകൾ വെച്ചാൽ ആണിയില്ല പെണ്ണിന് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ മസലകളുണ്ട്. ചിലയിടത്ത് ആണിനും പെണ്ണിനും തുല്യാണ്, മനസ്സിലായി? ആണിന്റെ മേലെപ്പോഴാണ് ചെലവ് വരിക? പെണ്ണിന് ചെലവഴിക്കേണ്ട ഒരവസ്ഥ ആണിനെപ്പോഴാണ് വരിക? ആ സന്ദർഭങ്ങളിലാണ് ആണിന് പെണ്ണിനേക്കാൾ കൂടുതൽ, ആണിന് പെണ്ണിനേക്കാൾ കൂടുതൽ. വളരെ നീതിനിഷ്ഠവും യുക്തിഭദ്രവുമായിട്ടുള്ളതായ ഒരു നിയമവ്യവസ്ഥയാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം. അനന്തരാവകാശ നിയമം അല്ലാഹു സുബ്ഹാന തആല വിശദീകരിച്ചു, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞത് കുലൂന തുറാസ അക്ലൻ ലന്ന, പിന്നെ വതുഹിബ്ബൂൻ അൽമാൽ ഹുബ്ബൻ ജമ, വതുഹിബ്ബൂൻ അൽമാൽ, നിങ്ങൾ സ്വത്തിനെ ഇഷ്ടപ്പെടുന്നു, സ്വത്തിനെ ഇഷ്ടപ്പെടുന്നു. അതിൽ ഇല്ല, സ്വത്തിനെല്ലാരും ഇഷ്ടപ്പെടും അല്ലെ. പക്ഷേ തുഹിബ്ബൂൻ അൽമാല ഹുബ്ബൻ, സ്വത്തിനെ ഭയങ്കര ഇഷ്ടപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും ജമ്മ എന്ന വളരെ ശക്തമായി തീവ്രമായി ഇഷ്ടപ്പെടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായി? അത് മനുഷ്യന് വേറെ ചില രോഗങ്ങൾ വളർത്തും. ഒരിക്കലും സ്വത്തിനോടുള്ള പിന്നെ ഈ അനുരാഗാത്മ ഭ്രമം ഉണ്ടല്ലോ, അത് അപകടമാണ്. അങ്ങനെ ആയിട്ടുണ്ട് എങ്കിൽ എന്തായി? മനുഷ്യൻ ഒരു ഭാഗത്ത് അയാൾ പിശുക്ക് വരും, മനസ്സിലല്ലേ? ഒരു ഭാഗത്ത് അയാൾ നിർബന്ധ ബാധ്യതകൾ കൊടുത്തു വിട്ടേണ്ട അടുത്ത് അതിൽ അനാസ്ഥ വരും, അനാസ്ഥ വരും. നബ്സല്ല പിന്നെ അതിലേറെ സ്വത്തിൽ ബർക്കത്ത് പോകും. നബ്സല്ല അലൈഹി സ്വലം മാതങ്ങൾ പറഞ്ഞെന്താണ്? ഇന്നൽ മാല ഹുൽവത്തുൻ ഖദിറ, സ്വത്ത് എന്ന് പറഞ്ഞാൽ ഹുൽവത്തുൻ, അതെന്താണ്? ഹൃദ്യം, മധുരാണ്. അതെ, ഖദിറ ഖദിറ എന്ന് പറഞ്ഞാൽ അത് പച്ചപ്പുള്ളതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സ് വെമ്പുന്ന, ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ് സ്വത്ത്, മനസ്സിലായത്? എന്നിട്ട് നബ്സല്ല അലൈഹി മാതങ്ങൾ പറയാണ് ഫമൻ അഖദഹു ബി ഇശ്റാഫി നഫ്സി മിൻഹു ലം യുബാരിക് ലഹു ഫീ വമൻ അഖദഹു ബി സഖാവത്തി നഫ്സിഹി ബൂരിക ലഹു ഫീ. അതായത് ഒരാൾ ആർത്തിയോട് കൂടിയിട്ട് സ്വത്ത് കൊണ്ടാൽ അതിലവനക്ക് ബർക്കത്തില്ല. ഒരാൾ ആർത്തിയില്ലാതെ സ്വത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാവും, അതിൽ ബർക്കത്തുണ്ടാവും. ഹക്കീം ബിൻ ഹുസാമിനോട് റസൂലുള്ളാഹി പറഞ്ഞത്, ഹക്കീം ബിൻ ഹുസാം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് മക്കം ഫത്വയിനോടനുബന്ധിച്ചു നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തിയിട്ട് അദ്ദേഹം നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വത്ത് ചോദിക്കുകയാണ്, അവർ റസൂലിനെ കൊടുക്കുകയാണ് അദ്ദേഹത്തിന്, വീണ്ടും ചോദിക്കുകയാണ് സ്വത്ത്, മനസ്സിലായില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വായിക്കുകയാണ് എന്ത്, സ്വത്തിനുള്ളതായ ഒരു
അനുരാഗാൽമ ഭ്രമവും ആർത്തിയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്കീമിനോട് പറയുന്നത്, ഹക്കീം ബിൻ ഹുസാം എന്ന് പറഞ്ഞെങ്കിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരിയുടെ മകൻ, അല്ലെങ്കിൽ പിന്നെ ബന്ധുവാണ്. നിസ്റ അസ്ലമ തങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഹക്കീം ബിൻ ഹുസാമിന്. അദ്ദേഹം പിൽക്കാലത്താണ് ഇസ്ലാം സ്വീകരിക്കണമെങ്കിലും നിസ്റ അസ്ലമ തങ്ങളോട് ഇഷ്ടമാകുന്നതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് സമ്മാനമൊക്കെ കൊടുത്തായിരുന്നു നിസ്റ അസ്ലമ തങ്ങൾക്ക്. ശരിക്കായിരിക്കും തന്നെ. ഏതായാലും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നിസ്റ അസ്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് ഇപ്പൊ റസൂൾ അദ്ദേഹത്തോട് പറയാണ്, ഹക്കീമിനോട് പറയണ, ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു ഹക്കീമിനോട് പറഞ്ഞ, ഹക്കീം ഈ സ്വത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ് ചോദിക്കാൻ, അങ്ങനെ തോന്നും. കാരണം എന്താണത്? ഹൽവത്തുൻ ഖദിറ, പച്ചപ്പുള്ളതും നല്ല മധുരിമ മാർന്ന ഇതുമാണ്, മധുരമുള്ളതുമാണ്. പക്ഷേ ഇതൊരാൾ ആർത്തിയോട് കൂടിയിട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ അവനതിൽ വർക്കത്തില്ല. ആർത്തില്ലാതെ ഒരാൾ ഇതെടുക്കുകയാണെങ്കിൽ അതിൽ അള്ളാഹു അവന് വർക്കത്ത് ചൊരിയും എന്ന് പറയുന്നു. ഹക്കീം ബിൻ ഹുസാം അദ്ദേഹം ജാഹിലിയത്തിൽ 60 ഇസ്ലാമിൽ 60 എന്നാണ്, 120 വർഷം ജീവിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹം പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉപദേശം പറഞ്ഞതിൽ പിന്നെ ഞാൻ ഒരാളോടും ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു, സ്വത്ത് ചോദിച്ചിട്ടില്ല. എത്ര മാത്രം എന്ന് വെച്ചാൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു ഖലീഫയായി. അങ്ങനെ ബൈത്തുൽ മാലിലേക്ക് വരുന്ന സ്വത്തുക്കൾ ഉണ്ടല്ലോ, പൊതു മുസ്ലിമീങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട സ്വത്തുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും വിളിച്ചിട്ട് വീതിച്ചു കൊടുക്കും സ്വത്ത്. ഹക്കീമിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹക്കീം വരൂല, അത് വാങ്ങൂല, എനിക്ക് വേണ്ട. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലും അങ്ങനെ തന്നെയാണ്. പൊതു മുതലുകൾ വീതം വെക്കേണ്ട സന്ദർഭങ്ങൾ, സ്റ്റേറ്റ് ട്രഷറിയിലേക്ക് ബൈത്തുൽ മാലിലേക്ക് സ്വത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വീതം വെക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ വിളിച്ചിട്ട് എന്ത് വീതം കൊടുക്കും, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഉമർ അള്ളാഹിന്റെ കാലത്ത് ചിട്ടയിൽ നല്ല ക്രമത്തിലായിരുന്നു അതിന്റെ വിതരണം നടത്തിയിരുന്നത്. ഉമർ അബൂക്കള്ളാഹിന്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഉമർ അള്ളാഹിന്റെ കാലത്ത് ഒന്നുകൂടി വിസ്തൃതിപ്പുണ്ടല്ലോ. അപ്പൊ ഉമർ അള്ളാഹിന് അതൊന്നുകൂടി വ്യവസ്ഥപ്പെടുത്തിയിട്ട് അങ്ങനെ എല്ലാവർക്കും എന്ത് ചെയ്യും, ഇത് സ്വത്ത് വീതിക്കും. ഹക്കീമിന് ഹിസാബിന് വിളിച്ചിട്ടെങ്കിൽ അദ്ദേഹം വരൂല, അദ്ദേഹം എനിക്ക് വേണ്ട. അപ്പൊ ഉമറാണല്ലോ, ഉമർ വിളിച്ചിട്ട് കൊടുക്കുമ്പോ വരുന്നില്ല, വാങ്ങണില്ല. അപ്പൊ ഉമറിന് ദേഷ്യായി, ഉമർ റളിയല്ലാഹു തആലനു ദേഷ്യായി. പക്ഷേ ഹക്കീം പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞതിൽ പിന്നെ ഞാൻ ഒരാളോടൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ ഹക്കീമിന് ഹുസാം കാലം പിന്നെയും കുറെ കാലം ജീവിച്ചിട്ടാണ് മരിക്കുന്നത്. ചരിത്രത്തിൽ അദ്ദേഹം മരിച്ച ദിവസം ചരിത്രം രേഖപ്പെടുത്തിയത് ഞാൻ ഇവിടെ ഉണർത്തിയിട്ടുണ്ടാവും ഒരിക്കൽ. മനസ്സിലായി? ഖുറൈശികളിൽ ഏറ്റവും വലിയ സമ്പന്നൻ മരണപ്പെട്ടു എന്നാണ്, ഖുറൈശികളിൽ ഏറ്റവും വലിയ സമ്പന്നൻ മരണപ്പെട്ടു എന്നാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ വാർത്ത. അതെന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകിയതായ ബർക്കത്താണ്. കാരണം സ്വത്ത് കൊണ്ടപ്പോൾ അതിൽ ആർത്തിയില്ലാതെ കൊണ്ടു എന്നുള്ളതാണ് ആ ബർക്കത്തിന് നിദാനം. ഇത് അതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വത്ത് നൽകും, മനസ്സിലായില്ലേ? സ്വത്ത് നൽകും, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വത്ത് തടയും ചെയ്യും. പുണ്യാളിന് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വത്ത് നൽകും, പുണ്യാളിന് സ്വത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല തടയും. പാപിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വത്ത് നൽകും, പാപിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വത്ത് തടയും. പുണ്യാളിന് അള്ളാഹു സ്വത്ത് നൽകുന്നുവെങ്കിൽ അത് പരീക്ഷണമാണ്. അതാണ് സുലൈമാൻ നബിക്കൊക്കെ കിട്ടിയത്, ലിയബ്ലുവനി റബ്ബി, എന്റെ റബ്ബിനെ പരീക്ഷിക്കാൻ വേണ്ടി എന്ന് നൽകി. അതേപോലെ തന്നെ റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംതഅലൈ, പഠിച്ചവനെ നീ എനിക്ക് അരുളിയാൻ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ നീ എനിക്ക് തൗഫീഖ് തരണമെന്ന് പ്രാർത്ഥിച്ചത്. മനസ്സിലായി? അനുഗ്രഹം കിട്ടുമ്പോൾ ആ അനുഗ്രഹത്തിൽ അത് പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് സ്വത്ത് നൽകും. അങ്ങനെ സ്വത്തുള്ള കുറേ പ്രമുഖരും സഹാബികളും ഉണ്ടായിരുന്നു മുസ്ലിമീങ്ങളിൽ. സഹാബികളുടെ കാലം മുതലേ നമ്മൾ ധാരാളം സഹാബികളെ വായിക്കുന്നുണ്ട്. പിന്നെ സ്വത്ത് തടഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം അയാൾ എന്താണ്? ഒരു വിശ്വാസി, ഒരു പുണ്യാളൻ, സമ്പന്നനല്ല, അങ്ങനെയില്ലേ കുറെ ആളുകൾ? അങ്ങനെയുണ്ട്. പക്ഷേ സമ്പത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾ പുണ്യം പ്രവർത്തിച്ചിട്ടും അയാൾക്ക് തടയുന്നുവെങ്കിൽ അത് അള്ളാഹു അദ്ദേഹത്തിനുള്ള ആദരവാണ്, മനസ്സിലായി? എന്തുകൊണ്ട്? ആ ദുനിയാവ് അയാൾക്ക് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആഹിറം അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യില്ല, അയാൾക്ക് തടയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന ദിവസം എന്താ ഫാത്തിമയോട് പറഞ്ഞത്? റസൂലുള്ള വഫാത്താകുന്ന ദിവസം ആ വീട്ടിൽ വിളക്കിൽ പാരാൻ എണ്ണല്ല, എണ്ണല്ലാത്ത വിധാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന ഇതൊക്കെ ദീനാറുകളൊക്കെ റസൂലുള്ള ദാനം ചെയ്തു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഒന്നും ശേഷിപ്പിച്ചിട്ടില്ല. ലൈസ അലാ അബീക്കി അയ്യ കറബിൻ ബാദല്യോ എന്നാണ്. ഈ ദിവസത്തിന് ശേഷം ഇനി വാപ്പാക്കൊരു പ്രയാസവും ഞെരുക്കുമല്ല എന്നാണ്, മനസ്സിലല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ആഹിറം ഗംഭീരാക്കും, ദുനിയാവ് അല്പം തടഞ്ഞിട്ടുണ്ടെങ്കിലും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അപ്പൊ പുണ്യാളന്മാരോട് ഈ ദുനിയാവിൽ അള്ളാഹിന്റെ സുന്നത്ത് അങ്ങനെയുണ്ട്. പാപികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പാപം ചെയ്തിട്ട് പാപികൾക്ക് നൽകുന്നതിന്റെ അർത്ഥം എന്താ? അത് ഇസ്തിദ്റാജാണ്, അള്ളാഹു കൊടുക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാന തആല പിന്നീട്, കാരണം ഈ ദുനിയാവ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദുനിയാവിന് അള്ളാഹിന്റെ അടുക്കൽ ഒരു ജനാഹ ബഉള, കൊതുകിന്റെ ചിറകിനോളം അള്ളാഹിന്റെ അടുത്ത് ഇതിന് വിലയല്ല. മനസ്സിലെ? അതുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാന തആല കാഫിറിന് ഒരു ഷുർബത്തുമ അവിടെ കൊടുക്കൂല എന്നാണ്, ഒരു ഇറക്ക് വെള്ളം കൊടുക്കൂല. പക്ഷെ അള്ളാഹ് ഈ ദുനിയാവിന് ഒരു ഇതുമില്ല. അതുകൊണ്ട് തന്നെ കാഫിറിന് അവൻ തെറ്റ് ചെയ്തിട്ടും പാപിക്ക് അവൻ തെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്തിദ്റാജ് മാത്രം. ഇസ്തിദ്റാജ് മാത്രം പടിപടിയായിട്ടുണ്ടല്ലോ, നമ്മളുണ്ട് ചൂണ്ടലിടുമ്പോ ഇങ്ങനെ വലിക്കുന്നു, അവസാനം ഒന്നായിട്ട് വലിക്കാൻ എന്നതുപോലെ. തെറ്റുകളും കുറ്റങ്ങളും അനുഗ്രഹങ്ങൾ തടയപ്പെടാൻ കാരണമാകും. മനസ്സിലായോ? അപ്പൊ അള്ളാഹു സുബ്ഹാന തആല ശിക്ഷ എന്ന നിലക്കും പാപികൾക്ക് എന്ത് ചെയ്യും, സ്വത്ത് തടയപ്പെടുന്ന രീതിയുണ്ട്. അതും അള്ളാഹു സുബ്ഹാന തആലന്റെ സുന്നത്താണ്. അപ്പൊ ഇത് ഇത്തരം പിന്നെ ആയത്തുകളോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. സ്വത്ത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അനുഗ്രഹീതനാണ്, അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. സ്വത്ത് തടയപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അനുഗ്രഹീതനാണ്, അള്ളാഹു സുബ്ഹാന തആല നമ്മളെ പരീക്ഷിക്കുകയാണ്. ഈ ഒരു വായനയാണ് വേണ്ടത്. ഇബ്നു റാവന്തി എന്ന് പറഞ്ഞിട്ടൊരു ഫിലോസഫർ ഉണ്ടായിരുന്നു. അയാളൊരു മുഹത്തത്തിൽ ചിന്താഗതിക്കാരനായിരുന്നു. പിന്നീട് അയാൾ പറ്റ വൃത്തികെട്ട ഒരു മനുഷ്യനായി മാറി. ഇബ്നു റാവന്തി ഭയങ്കര ബുദ്ധിജീവിയായിരുന്നു. ഇബ്നു റാവന്തി ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അയാൾ ഭയങ്കര ബുദ്ധിജീവിയാണ്. അതുകൊണ്ടാണ് അയാൾ മുഹത്തത്തിലായത്. പിന്നീട് അയാൾ പറ്റ നേജസ്സായി. മനസ്സിലേ? അപ്പൊ ഒരു ദിവസം അയാള് ഇറാഖിലായിരുന്നു. ടൈഗ്രീസ് നദിയുടെ തീരത്തിങ്ങനെ നിൽക്കുമ്പോഴുണ്ട് കുറെ കുതിരകൾ, മനസ്സിലെ, കുറെ കാലിക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോണു. അപ്പൊ റാവന്തി പറ്റേ ഒന്നുമില്ല, നിർദ്ധനനാണ്, പട്ടിണിയാണ്. അപ്പോ പിന്നെ ആരുടേതാണ് ഈ കുതിരകളും ഈ കാലിക്കൂട്ടങ്ങളൊക്കെ പോണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ഇന്ന വ്യക്തിന്റെയാണ്. അപ്പൊ ആ വ്യക്തി ഒരു അടിമയായിരുന്നു, അടിമയായിരുന്നു, അടിമ പിന്നെ ഉടമയായതാണ്, ഉഷാറായതാണ്. അപ്പൊ അയാൾ പറച്ച് മോൾക്ക് നോക്കിയിട്ട് പറയാണ്, പടച്ചോനെ, ഞാൻ ഇത്ര വലിയൊരു ബുദ്ധിജീവി, എനിക്ക് ചൊന്നും തന്നില്ല, അടിമക്ക് നീ കൊടുത്താണ് ഇപ്പൊ ഇതൊക്കെ നടത്തുന്നത്. അയാളെ കയ്യിലൊരു റൊട്ടി ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കേനു മൂപ്പരുന്നാണ്. റൊട്ടി ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഈ കാലിക്കൂട്ടവും അതിലെ കുതിരപ്പറ്റം ഇങ്ങനെ പോണേണ്ടത്. അപ്പൊ ഇതാരതാന്ന് വെച്ചപ്പോ ഇത് ഇന്ന വ്യക്തിന്റെയാണ്. അപ്പൊ ആ വ്യക്തി ആരാണ്? നിലകളിലൊരു അടിമയായിരുന്നു, പക്ഷെ ഇന്ന് സമ്പന്നനായതാണ്. അപ്പൊ ഈ ബിനുറുവന്തി ആകാശത്ത് നോക്കിയിട്ട് പറയുന്നത്, പടിച്ചോനെ, ഞാനൊരു ബുദ്ധി രാക്ഷസൻ, ബുദ്ധിജീവി, ഫിലോസഫർ, എനിക്ക് നീ തന്നതെന്താ? ഒന്നുമില്ല, ഈ ഉണക്കറൊട്ടി. ഞാൻ അയാൾക്ക് കുതിരകൾ കൊടുത്ത്, കാലികളെ കൊടുത്ത്, കറക്റ്റ് എന്ത് ചെയ്ത് ആ ഉണക്കറൊട്ടിയും ടൈഗ്രീസൊക്കെ എറിഞ്ഞിട്ട് മുപ്പരെന്തെയ്യുന്നതാണ്, പറ്റ നിഷേധിയായി മാറിയതാണ്, പറ്റ നിഷേധിയായി. അതുകൊണ്ടാണ് ഈ ഇബ്നു റാവന്തി ഫിലോസഫറായിരുന്ന ഒരു കാലത്ത് മുഅ്തസില ചിന്താഗതിക്കാരനായിരുന്നു. പിന്നെ അയാളെ കുറിച്ച് ഇമാം ദഹബിയൊക്കെ എഴുതിയതെന്നറിയോ? ഒന്നുകിൽ അൽ കൽബുൽ മുഅഫർ, അല്ലെങ്കിൽ അലി ഹിമാറുൽ മുഅഫർ എന്നാണ്. എന്താണ്? ചെളിയിൽ പുരണ്ട കെൽബ് അക്രമക്കുമെന്ന്, അല്ലെങ്കിൽ ഹിമാർ, ഇതാണ് അയാൾക്ക് നൽകിയ വിശേഷണം. പിന്നെ അയാൾ ഈ നിഷേധിയായതിന് ശേഷം അത് ഇതിന്റെ ഒരു ഉദാഹരണ. എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇബ്നു റാവന്തി. യത്തീമുകളെ ആദരിക്കാതിരിക്കാന്ന് പറഞ്ഞിട്ടെങ്കിൽ യത്തീമുകളെ ദ്രോഹിക്കാൻ, യത്തീമുകൾക്ക് ചോദിക്കാനും പറയാനാവില്ല, കാരണം അവരെ വാപ്പ മരിച്ചു. യത്തീം എന്ന് പറഞ്ഞാൽ എന്താ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പിതാവ് മരണപ്പെട്ട കുട്ടികൾക്കാണ് യത്തീം എന്നറിയാം. മനസ്സിലെ? അപ്പൊ അവർക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ അവരുടെ സ്വത്ത് അവരെ സംരക്ഷിക്കുന്നവർ കൈയാളും. മനസ്സിലല്ലേ? അപ്പൊ സ്വന്തം സ്വത്തിന് വേറെ ഇഷ്ടം യത്തീമിന്റെ സ്വത്തിനോടായിരിക്കും. മനസ്സിലെ? അങ്ങനെയൊക്കെ പിന്നെ അതേപോലെ തന്നെ യത്തീമുകളെ ദ്രോഹിക്കുക, യത്തീമുകൾ നടണമെങ്കിൽ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ വളരുന്നവരാണ്. കാരണം എന്താ, ഒരു പിതാവിന്റെ ശൂന്യത അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില പെരുമാറ്റങ്ങളൊക്കെ അവരിൽ നിന്ന് നല്ല രീതിയിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ യത്തീമുകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എങ്കിൽ, അതേപോലെ തന്നെ അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നത് ആരാണ്? നബിസ്ലാസ്ലം മതങ്ങൾ പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ യത്തീമുകളുടെ സ്വത്തിൽ ബിസിനസ് ചെയ്യാൻ പറഞ്ഞ് അതിനെ ജക്കാത്ത് തിന്ന് തീർക്കാതിരിക്കാൻ, യത്തീമുകളുടെ സ്വത്തിൽ ബിസിനസ് ചെയ്യാൻ പറഞ്ഞ് അതിനെ സ്വത്ത് ജക്കാത്ത് തിന്ന് തീർക്കാതിരിക്കാൻ. യത്തീമുകളുടെ സ്വത്ത് ഇപ്പോൾ 100,000 rupees ഒരു യത്തീമിന്റെ സ്വത്തായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്ത് അവിടെ പിന്നെ പാർട്ടിച്ച് വലുതായിട്ട് കൊടുക്കുക. വർഷാവർഷം അതിന് ജക്കാത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്താവും? അത് കുറയും, ഇല്ലാതാവും. അപ്പോൾ അതിൽ കച്ചവടം നടത്താൻ പറഞ്ഞ്, കച്ചവടം നടത്താൻ. അപ്പൊ കച്ചവടം നടത്തുമ്പോൾ ഈ ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ യത്തീമിന്റെയാണ്. മനസ്സിലല്ലേ? അതേപോലെ തന്നെ യത്തീമിനെ സംരക്ഷിക്കുന്നവന് സ്വത്തില്ല എങ്കിൽ യത്തീമിന്റേത് മാന്യമായിട്ട് ഉപയോഗിക്കാം, പക്ഷേ അതിരൂടാൻ പറഞ്ഞതല്ല. അതുകൊണ്ടാണ് ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ബുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ വസയസ്ലൗന സഅീറ. യത്തീമുകളുടെ സ്വത്ത് ഭുജിക്കുന്നവൻ വയറ്റിലേക്ക് തിന്നിറക്കുന്നത് നരകത്തിയാണ്, അന്ത്യനാളിൽ നരകത്തിൽ കടന്നെരിയുകയും ചെയ്യും. അള്ളാഹുവാകട്ടെ നൗദുബില്ലാഹി മുന്നറിയിപ്പ് നൽകിയത്. അപ്പോ യത്തീമുകളെ അനാദരിക്കുക എന്നുള്ള
പ്രവണത. അതേപോലെ തന്നെ എത്തിയും കുട്ടികളെ പലരും സംരക്ഷിക്കും, പ്രത്യേകിച്ച് ജാഹിലിയത്തിലൊക്കെ പിന്നെ അങ്ങനത്തെ ഒരു ദുപ്പതി ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, എത്തിയും കുട്ടിയാകുമ്പോൾ സ്ത്രീകൾക്ക് മഹർ കൊടുക്കണമല്ലോ, മഹർ കൊടുക്കണം. എത്തിയും കുട്ടിക്ക് എന്തിനാ മഹർ, ആരാ ചോദിക്കണേ അല്ലേ? അപ്പോ മഹറിൽ പിന്നെ കൃത്രിമത്വം, അങ്ങനെ എത്തിയും കുട്ടികളെ പീഡിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതേപോലെ വേറെയും പിന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളോടുള്ള പെരുമാറ്റം മാന്യമായിരിക്കണം. എത്തിയും കുട്ടിയാണെങ്കിൽ മാന്യത പിന്നെ വേണ്ടത്ര ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, അതൊക്കെ പല മുഖങ്ങൾ എത്തിമുകളെ അനാദരിക്കുന്നതായ വിഷയത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്നാലും അതൊക്കെ ഉദ്ദേശമാണ് ഇവിടെ. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇനി ഇൻഷാല്ലാ നമുക്ക് ബാക്കി ഇനി ഒത്തുഷിബൂൻ അൽമാല ഹുബ്ബൻ ജമ്മ കല്ല ഇതാ ദുഃഖത്തിൽ അറുന്നു ദക്കന്തൊക്കെ ഇനി പരലോക കാഴ്ചകളാണ്. അന്ത്യനാളുമായി ബന്ധപ്പെട്ടുള്ളതായ ചില വിഷയങ്ങളാണ് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.